ഉൾക്കൊള്ളിക്കുക. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവനെ കൃപ ലഭിക്കും. നിയമത്തെ അന്വേഷിക്കുന്നവൻ അതിൽ സംതൃപ്തി കണ്ടെത്തും. എന്നാൽ കപടനാട്ടിക്കാരൻ അതിൽ തട്ടി വീഴും. ദൈവഭക്തൻ ശരിയായി വിധിക്കും. നീതിപൂർവമായ പ്രവൃത്തികളെ അവൻ ദീപം പോലെ പ്രകാശിപ്പിക്കും. ദുഷ്ടൻ ശാസന നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. ബുദ്ധിമാനൊരു നിർദ്ദേശവും അവഗണിക്കുകയില്ല. നിന്ദിനും ധിക്കാരിയുമായ മനുഷ്യൻ ആരെയും ഭയപ്പെടുന്നില്ല. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്, പശ്ചാത്തപിക്കാൻ ഇടയാവുകയില്ല. പ്രതിബന്ധങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ച് തട്ടി വീഴരുത്. നിരപ്പായ വഴിയിലും അമിതമായ ആത്മവിശ്വാസമരുത്. വഴിയിൽ ശ്രദ്ധയോടെ നടക്കുക. ഓരോ പ്രവൃത്തിയിലും കരുതൽ വേണം. അതാണ് നിയമാനുഷ്ഠാനം. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. ഞാൻ നിയമത്തെ വെറുക്കുകയില്ല. അതിനോട് ആത്മാർത്ഥതയില്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ്. വിവേകി നിയമത്തിൽ ആശ്രയിക്കും. ഉറിയും കൊണ്ടുള്ള നിശ്ചയം പോലെ നിയമം അവനെ വിശ്വാസ്യമാണ്. മുൻകൂട്ടി തയ്യാറായേ സംസാരിക്കാവൂ, അപ്പോൾ നീ ശ്രദ്ധിക്കപ്പെടും. ചിന്തിച്ചുറച്ച് ഉത്തരം പറയുക. വിട്ടിയുടെ ഹൃദയം വണ്ടിച്ചക്രം പോലെയാണ്. അവന്റെ ചിന്തകൾ തിരിയുന്ന അച്ചുതണ്ടുപോലെയും പരിഹസിക്കുന്ന സ്നേഹിതൻ വിത്തുകുതിരയെ പോലെയാണ്. ആരു പുറത്തിരുന്നാലും അത് ഹേഷാരവം മുഴക്കുന്നു. വർഷത്തിലെ എല്ലാ ദിവസങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണെങ്കിൽ ഒരു ദിവസം മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാകുന്നത് എങ്ങനെ? കർത്താവിന്റെ നിശ്ചയമനുസരിച്ചാണ് അവ വ്യത്യസ്തമാകുന്നത്. ഋതുക്കളും ഉത്സവങ്ങളും നിർണയിച്ചതും അവിടുന്നാണ്. ചില നാളുകളെ അവിടുന്ന് ഉന്നതവും സമ്പൂജ്യവും മറ്റു ചിലതിനെ സാധാരണവുമാക്കി. മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ്. ആദം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. കർത്താവ് തന്റെ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു. അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ചുയർത്തി, വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോടടുപ്പിച്ചു. മറ്റു ചിലരെ ശപിച്ചു താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യർ. അവിടുന്ന് തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു. നന്മ തിന്മയുടെയും ജീവൻ മരണത്തിന്റെയും വിപരീതമാണ്. അപ്രകാരം തന്നെ പാപി ദൈവഭക്തന്റെയും. അത്യുന്നതന്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുക. അവയെല്ലാം ജോഡികളായി പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശമാരായുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്. ശ്രേഷ്ഠന്മാരെ, സമൂഹ നേതാക്കളെ, എന്റെ വാക്ക് കേൾക്കുവീൻ. ജീവിതകാലത്തിൽ ഒരിക്കലും പുത്രനോ ഭാര്യയ്ക്കോ സഹോദരനോ സ്നേഹിതനോ നിന്റെ മേലധികാരം കൊടുക്കരുത്. വസ്തുവകളും നൽകരുത്. നീ മനസ്സു മാറി തിരികെ ചോദിച്ചേക്കാം. ശ്വാസം പോകുന്നതുവരെ നിന്റെ സ്ഥാനം കരസ്ഥമാക്കാൻ ആരെയും അനുവദിക്കരുത്. മക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് അവർ നിന്നെ ആശ്രയിക്കുന്നതാണ്. ചെയ്യുന്നതിനെല്ലാം ശ്രേഷ്ഠത കൈവരിക്കുക. കീർത്തിക്ക് കളങ്കം വരുത്തരുത്. ജീവിതാന്ത്യത്തിൽ മരണനാഴികയിൽ സ്വത്ത് വിഭജിച്ചു കൊടുക്കുക. കഴുതയ്ക്ക് തീറ്റിയും വടിയും ചുമടും, ദാസന് ആഹാരവും ശിക്ഷയും ജോലിയും. അടിമയെ കൊണ്ട് വേല ചെയ്യിച്ചാൽ നിനക്ക് വിശ്രമിക്കാം. അലസനായി വിട്ടാൽ അവൻ സ്വതന്ത്രനാകാൻ നോക്കും. നുകവും ചാട്ടയും കാളയെ തലകുനിപ്പിക്കും. പീഡന യന്ത്രവും പ്രഹരങ്ങളും അനുസരണമില്ലാത്ത അടിമയെയും. അലസനാകാതിരിക്കാൻ അവനെ കൊണ്ട് വേല ചെയ്യിക്കുക. അലസത തിന്മകൾ വളർത്തുന്നു. അവനെ കൊണ്ട് പണിയെടുപ്പിക്കാതാണ് അവന് യോജിച്ചത്. അനുസരിക്കുന്നില്ലെങ്കിൽ അവന്റെ ചങ്ങലയുടെ ഭാരം കൂട്ടുക. ആരോടും അളവ് വിട്ട് പെരുമാറരുത്. അനീതി കാണിക്കുകയും വരുത്. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ നിന്നെ പോലെ കരുതണം. നീ അവനെ രക്തം കൊടുത്തു വാങ്ങിയതാണല്ലോ. നിനക്കൊരു ദാസനുണ്ടെങ്കിൽ അവനെ സഹോദരനെ പോലെ കരുതുക. അവനെ നിനക്ക് നിന്നെ പോലെ തന്നെ ആവശ്യമാണ്. നീ അവനോട് ക്രൂരമായി പെരുമാറുകയും അവൻ ഒളിച്ചോടുകയും ചെയ്താൽ അവനെ അന്വേഷിച്ച് നീ ഏത് വഴിക്ക് പോകും? കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ളതാങ്ങും. ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും. ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവനെത്ര ബലിയർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ദരിദ്രന്റെ ജീവൻ അവന്റെ ആഹാരമാണ്. അത് അപഹരിക്കുന്നവൻ കൊലപാതകിയാണ്. അയൽക്കാരന്റെ ഉപജീവന മാർഗം തടയുന്നവൻ അവനെ കൊല്ലുകയാണ്. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്. ഒരുവൻ പണിയുന്നു, അവരൻ നശിപ്പിക്കുന്നു. അധ്വാനമല്ലാതെ അവർക്ക് എന്ത് ലാഭം? ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അവരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? മൃതശരീരത്തെ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്തു പ്രയോജനം? പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കും? എളിമപ്പെടൽ കൊണ്ട് അവൻ എന്തു നേടി? നിയമം പാലിക്കുന്നത് നിരവധി ബലികളർപ്പിക്കുന്നതിന് തുല്യമാണ്. കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്ന ധാന്യ ബലിക്ക് തുല്യമാണ്. ശിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത്. എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു. നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധ വത്തിനതിന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നീതിമാന്റെ ബലി സ്വീകാര്യമാണ്. അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ ലുപ്ത് കാട്ടരുത്. കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് ഏഴിരട്ടിയായി തിരികെ തരും. കർത്താവിന് കൈക്കൂലി കൊടുക്കരുത്. അവിടുന്ന് സ്വീകരിക്കുകയില്ല. അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. തന്റെ കണ്ണുനീരിന് കാരണമായതിനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവരുടെ കവിളിലൂടെ കണ്ണീർ ഒഴുകുകയല്ലേ? കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ്. അവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. അത് കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നത് വരെ അവൻ പിൻവാങ്ങുകയില്ല. കർത്താവ് വൈകിയോ സ്വസ്ഥനായിരിക്കുകയോ ഇല്ല. അവിടുന്ന് നിർദ്ദയന്റെ അരക്കെട്ട് തകർക്കുകയും ജനതകളോട് പകരം വീട്ടുകയും ചെയ്യും. ഭിക്കാരിയുടെ കൂട്ടത്തെ നിർമാർജനം ചെയ്യുക, അനീതി പ്രവർത്തിക്കുന്നവന്റെ ചെങ്കോൾ താർത്തു കളയുകയും ചെയ്യും. മനുഷ്യന് പ്രവർത്തിക്കത്തും പ്രയത്നങ്ങൾക്ക് അവയുടെ വൈഭവത്തിനനുസരിച്ചും അവിടുന്ന് പ്രതിഫലം നൽകും. തന്റെ ജനത്തിന്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് തന്റെ കരുണയിലവരെ ആനന്ദിപ്പിക്കും. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിന്റെ കരുണ ആശ്വാസപ്രദമാണ്. എല്ലാറ്റിന്റെയും ദൈവമായ കർത്താവെ, ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. എല്ലാ ജനതകളും അങ്ങേ ഭയപ്പെടാനിടയാക്കണമേ. അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ. അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ. അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാനിടയാക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ധരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമടയുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു രാജാക്കന്മാരുടെ തല തകർക്കണമേ. യാക്കോബിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ, ആദിജാതനെ പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രയേലിന്മേൽ കരുണയുണ്ടാകണമേ. അങ്ങയുടെ വിശുദ്ധ മന്ദിര സ്ഥിതി ചെയ്യുന്ന നഗരത്തോട്, അങ്ങയുടെ വിശ്രമ സങ്കേതമായ ജെറുസലേമിനോട് കരുണ തോന്നണമേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ ഘോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ. അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ. അങ്ങയുടെ നാമത്തിൽ അരളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ. അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ. അങ്ങയുടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ. കർത്താവെ, അങ്ങയുടെ ജനത്തിന് അഹറോൻ നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീലയിലെ പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് എന്നെ കൃപ ലഭിച്ചുകൊള്ളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തോ ഒരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതനവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാഴ്ത എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നെള്ളിടും. ആകയാൽ ഉത്സവിക്കുന്ന വിശുദ്ധ പ്രജാ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലിസബേത്തും വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനെ മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റുമല്ല നാട്ടിൽ ഒരു യഹൂദി പട്ടണത്തിൽ ബന്ധപ്പെട്ടിരുന്നു. സക്കരിയാവിന്റെ വീട്ടിലെത്തി എലിസബേത്തിനെ വന്നിച്ചു. മറിയയുടെ വന്ദനം എലിസബേത്ത് കേട്ടപ്പോൾ പിള്ളാവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞുള്ളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് ഇവിടെ നിന്നുണ്ടായി. നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അള്ളിച്ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അള്ളിച്ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണയോർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രയേലിനെ തുണച്ചിരിക്കുന്നു. ബാരക്കിമോർ. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞോ ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരു അടയാളം കാണായി, 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിന്റെ വാലാകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-ൽ 1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവരുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൾ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോടെ പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയെ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാചു തനിക്ക് അല്പകാലമേ ഉള്ളൂന്ന് അറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിന്റെ രണ്ട് ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടെ അകലെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണനിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിച്ചു നദിയെ. ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതി ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. ദൈവമേ സ്തുതിനക്ക് യോഗ്യമാകുന്നു, ബാറിക്കുമോർ.
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് മദ്രാസറത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലത്തായിരുന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും അവന്റെ ക്രൂശിന്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് അവനെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് ഒരുക്കി തന്ന ആയുസ്സും ആരോഗ്യമോർത്ത് ഭക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഹൃദ്യമായി അവനെ ആരാധിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനവും ഇട്ട് നേതൃത്വം നൽകുന്ന എല്ലാ പിതാക്കന്മാരെയും വളരെ പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ ഐസക് വി പ്രകാശച്ചൻ, ജിനോവച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹാദരോടുകൂടി അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ധന്യപാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂട്ടായ്മ ഒരു ധന്യമായി തീരുവാനും അതിൽ കൂടി അനുഗ്രഹങ്ങളെ സമൃദ്ധിയായി പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ തന്നെ താഴ്മയോടെ ദൈവത്തിനെ സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം വളരെ സുപരിചിതമായ നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു എന്നാരംഭിക്കുന്ന ഗീതം നമുക്ക് ആലപിക്കാം. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും കണക്കിടാൻ പറ്റാത്ത ദാനങ്ങൾ കൊണ്ട് തമ്പുരാൻ നമ്മൾ നിറയ്ക്കുന്നു എന്നുള്ള നമുക്കറിയാം. ആ സ്നേഹം രുചിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന നിമിഷങ്ങളാണ് ജീവിതത്തിന്റെ ഏറ്റവും ധന്യമാർന്നത്, ഏറ്റവും ഭാഗ്യമേറിയത് എന്നുള്ള ഒരു തിരിച്ചറിവ് ദൈവസന്നിധിയിലുള്ള ഭക്തിയിലേക്കും ആ ഭക്തി ആരാധനയിലേക്കും നമ്മളെ നയിക്കും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. ദൈവസന്നിധിയിൽ ഈ ഗീതം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ സമാരംഭിക്കാം. നിന്ദാനം ഞാൻ അനുഭവിച്ചു എന്നുള്ള ഗീതം 155-ാമത്തെ ഗീതം.
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിന്ദേഹം ഞാൻ ജോലിച്ചറിഞ്ഞു, നിന്ദാനം ഞാൻ ദൈവമേ നീ എന്നും ആത്മാവിലോ നിത്യജീവൻ യേശു എനിക്കൊരുക്കിയല്ലോ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, നിന്താരം ഞാൻ അനുഭവിച്ചു, നിന്മേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിത്യതയോർത്തിടുമ്പോ എൻ കൃത്തടമാനം നീക്കും, നിത്യതയോർത്തിടുമ്പോ എൻ കൃത്തടമാനം നീക്കും. സ്വർഗീയ സന്തോഷജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിരുന്നു. സ്വർഗീയ സന്തോഷജീവിതം വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിരുന്നു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ, നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിന്ദ്മേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്ത്രീകളാലകാശവും ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദിവനം പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കണ്ണി ചെയ്യണമേ, ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ അറിയവേ നിനക്ക് സമാധാനം.
ശുദ്ധതയുടെ ശുദ്ധസ്ഥലത്ത് സകല വിശുദ്ധന്മാർക്ക് മുരിയായ ശുദ്ധി എന്ന വചനമാന്തികത്തെ പ്രസവിച്ച നിർമ്മലയും സകലത്തിലും മഹത്വങ്ങളോടുമായ മാതാവേ, ഞങ്ങളെ എല്ലാവരെയും സകല ദുഃഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മാതാവേ, അപേക്ഷിക്കുന്നവരുടെ യാചനകളെ ഉപേക്ഷിക്കാത്തവളെ നിങ്ങനെ നിന്നോട് നിലവിളിച്ചപേക്ഷിക്കുന്ന സകലത്തിൽ നിന്റെ മധ്യസ്ഥതയാൽ വരുവാനിരിക്കുന്ന സകല ശിക്ഷകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടണമേ. ഞങ്ങളുടെ നാഥയാന്ന് കന്യകയെ ശുദ്ധിമതിയും ശ്രേഷ്ഠയുമായി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്നും നിയമിച്ചവനായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ ത്രിവിധിക്കുകയും രോഗങ്ങളെ സൗഖ്യമാക്കുകയും കറകളെ മായ്ച്ചു കളയുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും നിരൂപണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെടിപ്പാക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും ബാധകളെ സ്ഥിരപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞ മാതാവേ, നിന്റെ ഏകജാതനായ പുത്രനോടുള്ള നിന്റെ യാതനയാൽ ഞങ്ങളുടെ ബലഹീനതകൾ നീങ്ങി ഞങ്ങൾ ശക്തിപ്പെടണമേ. വൃദ്ധജനങ്ങൾ സംരക്ഷിക്കപ്പെടണമേ. യുവതി യുവാക്കന്മാർ കാത്തുകൊള്ളപ്പെടണമേ. മാതാപിതാക്കന്മാർ ദൈവഭക്തിയുള്ളവരാകണമേ. ശിശുക്കൾ വളർത്തപ്പെടുകയും സമീപസ്ഥർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. വിദൂരത്തായിരിക്കുന്നവർ സമാധാനത്തോടെ കഴിയുകയും ദുർബലന്മാർക്ക് അനുവലഭിക്കുകയും ചെയ്യണമേ. ഭാവികളുടെ കടങ്ങൾ പുറക്കപ്പെടണമേ. വിശ്വാസികളായ ഞങ്ങളെ വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കണമേ. അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും കരുണയില്ലാത്ത അധികാരികളുടെ പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭകളും അതിന്റെ മക്കളും സംരക്ഷിക്കപ്പെടുമാറാകണമേ. ശുദ്ധിമതിയായ മാതാവേ, കീർത്തികളും സുപ്രസിദ്ധവുമായ അതിന്റെ പരിശുദ്ധയെ സമീപിക്കുന്ന സകലരിൽ നിന്നും ദ്രോഹികളെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ ഏകപുത്രനോട് അപേക്ഷിക്കണമേ. നിന്റെ പ്രാർത്ഥനയാൽ നിരന്തരമായും എല്ലാ കാലത്തും ദൈവകരുണയാന്ന് കോട്ട അവരെ ചുറ്റുകയും ദൈവകൃപയാന്ന യവനിക്ക് അവരെ മറിക്കുകയും അവർ വിജയികളായി തീരുകയും ചെയ്യുമാറാകട്ടെ. രഹസ്യവും രഹസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും അവർ വിമുക്തരാകണമേ. അവരും ബലഹീനരാജ്യങ്ങളും കന്യതരായിരിക്കുന്ന പട്ടക്കാരും ശുശ്രൂഷകരും ശേഷമുള്ള സകല ജനങ്ങളും കാത്തുകൊള്ളപ്പെടണമേ. നമ്മൾ മൂന്ന് പ്രാവശ്യം പ്രിയലായി സോൻ എന്ന ഉച്ചത്തിൽ പറയുന്നു.
ഏകദൈവത്തിന്റെ വലുതൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ദൈവസന്നതിയിൽ സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതിൽ നമുക്ക് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ദിവസത്തിന്റെ പ്രത്യേകത, ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയാമിന്റെ മധ്യസ്ഥലഭയം പ്രാപിച്ചുകൊണ്ടുള്ള നോമ്പ് പര്യവസാനിക്കുകയും ആ വലിയ തിരുനാൾ ഭക്തിയോടുകൂടി നമ്മുടെ സഭയൊക്കെയും കൊണ്ടാടുകയും ചെയ്യുന്ന ദിവസമാണ്. മാതാവിന്റെ ജീവിത വിശുദ്ധിയെ പറ്റിയും അല്ലെങ്കിൽ അമ്മയുടെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ അറിയാത്തവരാരുമില്ല. നമുക്കറിയാം, നമ്മളെല്ലാം എല്ലാ വർഷവും ഈ പെരുന്നാൾ ആഘോഷിക്കുന്നതിനേക്കാളുപരിയായി ഓരോ പ്രാവശ്യവും നമ്മുടെ ആരാധനയിലൊക്കെ മാതാവിന്റെ സാന്നിധ്യം, അദൃശ്യമായ സാന്നിധ്യം അനുഭവിച്ചെറിഞ്ഞ് ആ മധ്യസ്ഥതയുടെ തണലിൽ കഴിയുന്ന വിശ്വാസികളാണ് നമ്മളൊക്കെ എന്നുള്ള സംശയമൊന്നുമില്ല. മാതാവിന്റെ ഓർമ്മ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ ആത്മീക ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഭക്തി ജീവിതത്തിന് ഒരു കൂടുതൽ തിളക്കം ഉണ്ടാക്കി തരുന്ന അല്ലെങ്കിൽ കൂടുതൽ സൗന്ദര്യം രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സാന്നിധ്യമാണ് മാതാവ്. തീർച്ചയായിട്ടും മാതാവിന്റെ മധ്യസ്ഥലൊക്കെ അഭയം പ്രാപിക്കുകയും ആ പാതകളെയൊക്കെ പിന്തുടരുകയും ചെയ്യാനും കൽപ്പമൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭക്തി ജീവിതത്തിന് ഒരു നല്ല നിറവും ചൈതന്യവും തെളിവും തെളിമയൊക്കെ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇതുപോലെ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയൊക്കെ മധ്യസ്ഥത നമ്മുടെ സഭയ്ക്കും വ്യക്തി ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും ഒക്കെ കാവലം കോട്ടയമാകുന്നു. അതെപ്പോഴും അത് നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ പെരുന്നാളിൽ നമ്മൾ സംബന്ധിക്കുമ്പോഴത് കൂടുതലായി നമ്മെ അത് താങ്ങുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എപ്പോഴും ആ മാതാവിന്റെ മധ്യസ്ഥ നമുക്ക് എപ്പോഴും പ്രത്യേകിച്ച് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്കും കാവലാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും നമ്മെ തന്നെ ആ മാതാവിന്റെ സന്നിധിയിൽ ഭക്തിയോടുകൂടി വീണ്ടും സമർപ്പിച്ചുകൊണ്ട് ദൈവ അനുഗ്രഹത്തിനായി ഒരു മാധ്യമമായി തീരുവാൻ തക്കവണ്ണം മാതാവിന്റെ മധ്യസ്ഥ എപ്പോഴും നമുക്ക് ഫലവത്താകാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, കേരളമൊക്കെ ഏറ്റവും കൂടുതൽ ദുരിതപൂർണമായ ഒരു തലത്തിൽ കൂടി കടന്നു പോവുകയാണ്. ഒരുപക്ഷെ ഞാൻ വാക്കുകൊണ്ട് പറയുന്നതിനേക്കാളൊക്കെ ഉപരിയായി ജനങ്ങളൊക്കെ വളരെ വളരെ ദുരിതപൂർണമായ ഒരു ജീവിത സാഹചര്യങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. ഇന്നലെയും ഇന്നുമായിട്ട് മാധ്യമങ്ങളൊക്കെ ഓൺ ചെയ്ത് ഒരുപക്ഷെ പലരും കണ്ടു കാണും. വളരെ ഭയാനകമായ ഒരവസ്ഥയാണ്. എന്തായി തീരും എന്ന് പറയാൻ പറ്റാത്തൊരു തലയില്ല, ഒരു നിലത്തില. ഇപ്പോഴും 10:48 മണിക്കൂർ തുറന്ന് ശക്തമായ മഴ കേരളം മുഴുവൻ ഏതാണ്ട് 10-14 ജില്ലകളിലും വളരെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പലരും രാത്രി ഉറങ്ങി നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോഴാണ് വീടിന്റെ മുറ്റത്ത് വെള്ളം ഉണ്ടാകുന്നത്. 2-3 വീടുകൾ മുഴുവൻ ആ ജനങ്ങളോടൊപ്പം തന്നെ ഇടിഞ്ഞ് 10 പേരോട്ട് കഴിഞ്ഞ ദിവസം ഈ മലപ്പുറത്തൊക്കെ മരണപ്പെട്ടു. ഒരുപാട് ആൾ പേർക്ക് മരണപ്പെട്ടു. തീർച്ചയായിട്ടും നമുക്കതിനെ ഒന്നും നിയന്ത്രിക്കാനുള്ള കഴിവുകൾ ഒന്നുമില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഉണ്ടാകാൻ പോകുന്ന ദുരിതങ്ങളും അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കത്തിന്റെ കെടുതി കൊണ്ടുണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ എത്ര നാൾക്കുള്ളിൽ അതൊക്കെ തിരിച്ചുപിടിക്കാനായിട്ട് കഴിയും, പൂർവ്വസ്ഥിതിയിൽ എത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റിയൊന്നും ഭരണകർത്താക്കൾക്കൊന്നും യാതൊരു ദിശാബോധമില്ലാത്ത ഒരു ദുരിതമായ ഒരവസ്ഥയിലേക്കാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ അമേരിക്കയിലെത്തി സുരക്ഷിതരാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മാതൃനാട് അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് വെക്കുകയല്ല. തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അതിനേക്കാൾ ഉപരി ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുവാനും നമ്മൾ താല്പര്യം കാണിക്കണം. അതിനുവേണ്ടി ഈ ജനങ്ങളൊക്കെ നമ്മുടെ സഭ ഒന്നാകെ പ്രവർത്തിക്കണം. നമ്മൾ കേൾക്കുന്ന എല്ലാ മനുഷ്യരുമൊക്കെ അതിന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് വളരെ ആമുഖമായിട്ട് വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടെ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. വളരെ ദുരിതപൂർണമായ ഈ കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് മുല്ലപ്പെരിയാർ ഡാമൊക്കെ ശക്തമായ വെള്ളം നിറഞ്ഞുമ്പോൾ എന്തെങ്കിലും ആ ഡാമിനൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ മധ്യഭാഗത്തുള്ള ഒരു എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത ഒരു ജനതതി തന്നെ നഷ്ടപ്പെടുന്ന വളരെ ഭീകരമായ ഒരു തലങ്ങളിലേക്കാണ് കാര്യങ്ങളുടെയൊക്കെ ഒരു കടപ്പ് കിടക്കുന്നത്. അതിന്റെ ഗൗരവം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നെയും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനും കൂടുതൽ നമ്മളെ ഈ കാര്യങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുവാനും ഒക്കെ നമ്മളെ തന്നെ ഈ ദിനങ്ങളിൽ താല്പര്യം കാണിക്കണം എന്ന് പറയാനായിട്ട് ഈ ഒരു സമയത്ത് ഇതിനെ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മാതാവിന്റെ പെരുന്നാളിന്റെ ആശംസകളിൽ നടക്കുന്ന നടക്കുന്നു, കൃത്യമായിട്ട് ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് കൃത്യമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യും. ഇന്ന് ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ജിനോ വർഗീസ് അച്ഛനാണ്. അച്ഛന് കോട്ടയം ഭദ്രാസനത്തിലെ വൈദികനാണ്. കോട്ടയത്ത് മീനിടം എന്ന് പറയുന്ന സ്ഥലത്താണ് അച്ഛന്റെ ഭവനം. അടുത്ത നാളുകളിലായി ഒരു കല്ലിയോ ഒരു മാരേജുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക ക്ഷണം സ്വീകരിച്ച് അച്ഛന് ന്യൂയോർക്കിൽ എത്തി. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഹ്യൂസ്റ്റണിൽ സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം, മാതാവിന്റെ പെരുന്നാൾ നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം അച്ഛൻ ഹ്യൂസ്റ്റണിലെത്തി. നിങ്ങളെല്ലാവരുടെയും പേരിൽ അച്ഛനെ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഓർത്തഡോക്സിയോളജി സെമിനാരിന്ന് ബി ഡിയും ജി എസ് ടി ഒക്കെ എടുത്തിട്ടുള്ള വന്നിയ വൈദികനാണ്. അതുപോലെ തന്നെ കാതോലിക്കറ്റ് കോളേജിൽ പി ജി കഴിഞ്ഞതാണ്. സഭയുടെ വിവിധ മേഖലകളിൽ വളരെ അപ്രാർത്ഥമായിട്ടും താല്പര്യമായിട്ടും അച്ഛൻ പ്രവർത്തിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹാദരവോടുകൂടി പ്രിയപ്പെട്ട അച്ഛനെ ഈ അന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 227-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 227-ാമത്തെ ഗീതം ദൈവമാർ സമർപ്പിച്ചതിന് ശേഷം അച്ഛൻ തിരുവചന ധ്യാനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. സ്നേഹപിതാവെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു.
സ്നേഹപിതാവെ അങ്ങേ ഞാൻ
ആരാധിക്കുന്നു.
പ്രസംഗത്തിനായി പ്രിയജിനോശനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇത്തരമൊരു സാഹചര്യത്തിൽ ആദ്യമായിട്ടാണ് പ്രസംഗിക്കുവാൻ പങ്കെടുക്കുന്നത്. അതിനവസരം നൽകിയ ശ്രേഷ്ഠരായ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രവണ പരിധിയിലും ദൃശ്യപരിധിയിലും ഇരിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ഞങ്ങൾ പറയുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ അനുഗ്രഹകരമായി തീരുവാൻ ഇടയാകുകയും ചെയ്യാം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട രാജേഷൻ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മാതാപിതാക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെയും പ്രയാസം അനുഭവിക്കുന്ന നിമിഷമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടത്തിന്റെ ശക്തി ബഹുമാനപ്പെട്ട ഐസക്കച്ചൻ എന്നെ ഓർമ്മിപ്പിച്ചു. വളരെ ശക്തമായ ഒരു പ്രാർത്ഥനാ കൂട്ടമാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനാ കൂട്ടത്തിൽ നമ്മളും അഭയം പ്രാപിക്കുന്നു. അതുപോലെ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1:35 വാക്യം: വെരി ഏർലി ഇൻ ദ മോർണിംഗ് വൈൽ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് ജീസസ് ഗോട്ട് അപ്പ് left the house and went off to a solitary place where he prayed. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. മാതാവിന്റെ വിശുദ്ധ ദൈവമാതാവിന്റെ പെരുന്നാൾ നമ്മൾ കൊണ്ടാടി. നമ്മൾ എന്നും ശ്ലീപാ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നു, പാടുന്നു. പ്രാർത്ഥിപാൻ ദൈവത്തിൻ മുൻപിൽ മറിയാ ിലും ദൃശ്യപരിധിയിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1:35 നിങ്ങൾ എടുത്ത് നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു മോഡൽ ഡേ യേശുക്രിസ്തു എങ്ങനെയാണ് ഒരു ദിവസം ഭംഗിയായിട്ട് ചെലവഴിച്ചത്, ശാന്തമായിട്ടത് ഭവനത്തിൽ ഇരുന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കഫർണഭൂമിൽ യേശു ചെലവഴിക്കുന്ന ഒരു ദിവസത്തെ ഒരു മോഡൽ ഡേ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. എങ്ങനെയാണ് യേശു തന്റെ 24 മണിക്കൂർ സമയം ചെലവഴിച്ചതെന്ന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1:21-39 വാക്യങ്ങൾ ശാന്തമായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പലപ്പോഴും എനിക്ക് അമേരിക്കയിലെ ജീവിത സാഹചര്യങ്ങളുമായിട്ട്, ഡേ ടു ഡേ ലൈഫുമായിട്ട് പ്രത്യേക പരിചയങ്ങളൊന്നുമില്ല. നാട്ടിലെ ജീവിതവുമായിട്ട് പൂർണ്ണമായിട്ടും സംവദിച്ച് ജീവിക്കുന്ന ഒരു നാട്ടു പുരോഹിതൻ എന്നുള്ള നിലയിൽ വർക്കഹോളിക്കായി മാറിയിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തെ പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. എങ്കിലും പലരുടെയും സംഭാഷണത്തിൽ നിന്ന് ഇപ്പോഴും
കമ്പ്യൂട്ടറും കാറും മൊബൈലും വീടും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന, അത് നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ വ്യത്യസ്തതയൊന്നുമില്ല, എല്ലാവരും വർക്കുഹോളിക്കായിട്ട് ബേൺഡ് ഔട്ടായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ പ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പലരും എന്നോട് നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങൾ അത് ബുധനാഴ്ച ദിവസം അതിലൊക്കെയും ആശ്വാസം കൊള്ളാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബേൺഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ഒരു ദിവസം എങ്ങനെയാണ് ശാന്തമായിട്ട് വിനിയോഗിച്ചത് എന്ന് നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. 1:21 കഫർനഹൂമിലെ പള്ളിയിൽ ഉപദേശിക്കുന്ന യേശുവിനെ കാണുകയാണ്. യേശുവിനെ 1:29 പത്രോസിന്റെയും അന്ത്രയോസിന്റെയും വീട്ടിൽ കാണുവാൻ കഴിയും. ഉടനെ തന്നെ അതിനുശേഷം 1:32 വൈകുന്നേരം പട്ടണമൊക്കെയും കൂടി വരുമ്പോൾ അനേകർക്ക് സൗഖ്യം നൽകുന്ന യേശുവിനെ നമുക്ക് കാണാം. 1:35 അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണാം. ഹിയർ വി സീ ദ ലോർഡ് യൂസിംഗ് ഹിസ് ദേ വെൽ ബാലൻസ്ഡ് ഇറ്റ് വാസ് ഫിൽഡ് വിത്ത് ഡൈവേഴ്സ് ആക്ടിവിറ്റീസ്. പുരുഷാരത്തിന് ആശ്വാസം കൊടുക്കുന്നു 1, 2 തന്റെ സഹപ്രവർത്തകരുടെ ഭവനത്തിൽ പോയി സൗഖ്യം പ്രവർത്തിക്കുന്നു. വ്യക്തിപരമായും സമൂഹമായും അനേകരുടെ ശാരീരികവും ആത്മീയവുമായ ആവശ്യങ്ങളുടെ മുന്നിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുവാൻ യേശുവിന് ശക്തി നൽകിയതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രാർത്ഥനാ ജീവിതമായിരുന്നു. പരിശുദ്ധനായ പാമ്പാടി തിരുമേനി പറഞ്ഞ ഒരു ഉദ്ധരണി എന്നെ എപ്പോഴും അത്ഭുതം കൊള്ളിക്കാറുണ്ട്. പ്രാർത്ഥന ആവശ്യമില്ലാത്ത ദൈവപുത്രൻ പ്രാർത്ഥിക്കുവാൻ വളരെയധികം സമയം ചെലവഴിച്ചുവെങ്കിൽ മഹാഭാവികളായ നമ്മൾ എത്രമാത്രം സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നീക്കിവെക്കണം. അപ്പോൾ തിരക്കിന്റെ ലോകത്ത് പ്രാർത്ഥനാപൂർവമായ ഒരു ജീവിതം നയിക്കുക അസാധ്യമാണോ എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള, വളരെ നേരം പ്രസംഗിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദിവസത്തിലെ പ്രാരംഭ മണിക്കൂറുകൾ പ്രാർത്ഥനയിലാണ് യേശു ചെലവഴിച്ചത്. ജീസസ് സ്പെൻഡ് ദി ഏർലി അവേഴ്സ് ഓഫ് ദി ഡേ ഇൻ പ്രയർ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് എന്റെ മുന്നിലിരിക്കുന്ന ശ്രേഷ്ഠ വൈദികരും മാതാപിതാക്കളും ഒക്കെ കുറച്ചുകൂടെ പ്രായമുള്ളവരും കുറച്ചുകൂടെ ജീവിത അനുഭവങ്ങൾ അനുഭവ രസികതയുള്ളവരുമാണ്. നിങ്ങൾക്ക് രാവിലത്തെ പ്രാർത്ഥനയെ പറ്റിയോ നമ്മുടെ നമസ്കാരത്തെ പറ്റിയോ ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും നിങ്ങളും ഒരു വലിയ സമൂഹത്തെ വീട്ടിൽ ചെന്ന് നയിക്കേണ്ടതാണ്. ഫോണിൽ കൂടെയും പള്ളിയിലൂടെയും ഒക്കെ അനേകരെ ആശ്വസിപ്പിക്കേണ്ടവരാണ്. പ്രാർത്ഥനയോടെ ദിവസം ആരംഭിക്കുക. ഞാൻ ഒരു പുരോഹിതൻ എന്ന നിലയിൽ സ്വയം വിമർശിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, 2 നേരവും പ്രാർത്ഥിക്കുക എന്നുള്ളത് കുടുംബജീവിതത്തിൽ നയിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം കേരളത്തിലും ഇപ്പോൾ ഒരു വെല്ലുവിളി തന്നെയാണ്. 2 നേരവും പ്രാർത്ഥിക്കും. എല്ലാവരും പറയും 7 നേരം പ്രാർത്ഥിക്കുന്നു, അത് നമ്മൾ 2 നേരമായിട്ട് കുറച്ചു, നിങ്ങൾ മസ്റ്റായിട്ട് 2 നേരം പ്രാർത്ഥിക്കണം. പക്ഷേ സന്ധ്യാപ്രാർത്ഥന എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് തയ്ക്കാൻ സാധിക്കും. സീരിയലിന്റെ അതിപ്രസരം ഒക്കെ കേരളത്തിലുണ്ട് എങ്കിലും അതൊക്കെ ഇപ്പൊ അച്ഛന്മാരൊക്കെ പറഞ്ഞ് സീരിയലിന്റെ സമയമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ സീരിയൽ ഇങ്ങനെ തോരാതെ മഴ പെയ്യുന്നത് കൊണ്ട് സീരിയലും അതനുസരിച്ച് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥനയോടെ ദിവസം ആരംഭിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉറക്കമില്ലാത്ത ഉണർവുള്ളവനായ കർത്താവി, നിന്റെ ഉണർച്ചയെ കൊണ്ടാടുവാൻ പാപത്തിന്റെ മുഴുകലിൽ നിന്ന് ഞങ്ങൾ ഉറക്കത്തെ ഉണർത്തേണ്ടത്. അനുഗ്രഹീതമായ പ്രാർത്ഥന അല്ലേ? പ്രാർത്ഥനകൾ സ്വന്തമായുള്ള ഒരു സമൂഹമാണ് നമ്മളുടേത്. ആ സമൂഹത്തിൽ ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ പറയുന്നു, കൊല്ലക്കുടിയെ കൊണ്ട് സൂചി വെക്കേണ്ട ആവശ്യമില്ല. അതൊരു പ്രയോഗമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വൈദികരിയിരിക്കുന്നു, അനേകം നാൾ പ്രാർത്ഥിച്ചതിന് ഫലമായി ജീവിക്കുന്ന മനുഷ്യരാണ് എന്റെ മുന്നിലൊക്കെ ഇരിക്കുന്നത്. പ്രാർത്ഥന കൊണ്ട് മറ്റു സഭയിലുള്ളവർക്ക് പോലും അനുഗ്രഹം ലഭിച്ച ഒരു കൂട്ടമാണെന്ന് ബഹുമാനപ്പെട്ട ഐസക് പ്രകാശച്ചനോട് യാത്രാമധ്യ പറയുകയും ചെയ്തു ഈ കൂട്ടം. അപ്പൊ പ്രാർത്ഥനയുടെ 100 കണക്കിന് ഉദാഹരണങ്ങൾ ദൈവവചനത്തിലുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇന്ന് വായിച്ചു വിടുന്നതാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3:21. ഹി പ്രെയ്ഡ് അറ്റ് ഹിസ് ബാപ്റ്റിസം. അല്ലേ, യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനാ സമയങ്ങളെ പറ്റി ധ്യാനിക്കുകയാണ് നമ്മൾ. വളരെ ഹൃദ്യമായ ഭാഗങ്ങളാണ്. മാമോദിസായുടെ സമയത്ത് പ്രാർത്ഥിച്ചു. നമ്മുടെ മാമോദിസായുടെ സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ, ഞാൻ മാമോദിസ കൂതാശ നടക്കുമ്പോൾ ഞാൻ പറയും, നമ്മുടെ സഭയിൽ ഏറ്റവും ലാഘവത്തോടെ കണക്കാക്കുന്ന ഒരു കൂതാശ. ഞങ്ങളൊക്കെ ചില സമയത്ത് പെട്ടെന്ന് കുർബാന കഴിഞ്ഞ് തീർക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞ് ആരായി തീരണമെന്ന് തീരുമാനിക്കുന്ന ഇന്ന് ഇവിടെയാണ്. ഇവൻ എന്റെ ഭീകരവാദിയാകണമോ, ഇവനൊരു അച്ഛനാവണമോ, ഇവനൊരു തിരുമേനിയാവണമോ, ഇവന് നല്ലൊരു കുടുംബസ്ഥനാവണമെന്ന് ചിന്തിക്കുന്ന ഒരു കൂതാശയുടെ സമയമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കുറിയലായസം പറയുമ്പോൾ ആത്മാർത്ഥതയോടെ കുറിയലായസം പറയണമെന്ന് ഞങ്ങളുടെ വിനയബുദ്ധിയിൽ ഞങ്ങൾ ഓർപ്പിക്കാറുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5:16. ഹി പ്രെയ്ഡ് ഡ്യൂറിംഗ് ഹിസ് മിനിസ്ട്രി. അല്ലെ, അവന്റെ ശുശ്രൂഷയുടെ സമയത്ത് യേശു നന്നായിട്ട് പ്രാർത്ഥിച്ചു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6:12, ഹി പ്രേഡ് ബിഫോർ ചൂസിംഗ് ദ 12, 12 പേരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ശക്തമായി പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണോ ലൂക്കോസിന്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9:18, ഹി പ്രേഡ് ബിഫോർ റിവീലിംഗ് ഹിംസെൽഫ്, നമ്മളെ തന്നെ അവനെ തന്നെ വെളിവാക്കുന്നതിന് മുൻപ്, ആത്മസാക്ഷാത്കാരത്തിന് മുമ്പ് പ്രാർത്ഥിച്ചു. 9:28, ഹി പ്രേഡ് ബിഫോർ ഹിസ് ട്രാൻസ്ഫിഗറേഷൻ. 11:1, ഹി പ്രേഡ് ബിഫോർ ടീച്ചിങ് ഹിസ് ഡിസേബിൾസ് ടു പ്രേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. 22:41, ഹി പ്രേഡ് ബിഫോർ ഹിസ് ക്രൂസിഫിക്കേഷൻ. അപ്പോ നമ്മുടെ സ്വർഗീയ പിതാവ് തന്റെ മക്കളിൽ നിന്ന് ഒരു പ്രാർത്ഥനാ ജീവിതമാണ് ആഗ്രഹിക്കുന്നത്, വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ പാമ്പാടിത്തിരി, പരിശുദ്ധനായ പാമ്പാടിത്തിരി വേണ്ടി ഉച്ചരടി ഒന്നുകൂടെ പറയട്ടെ, പ്രാർത്ഥന ആവശ്യമില്ലാത്ത ദൈവപുത്രൻ പ്രാർത്ഥിച്ചു എങ്കിൽ പാപികളായ നാം എത്രയധികം പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നത് തിരക്കേറിയ ആധുനിക ജീവിതത്തിൽ ഒരു വെല്ലുവിളിയാണോ എന്നതാണ് എന്റെ ചോദ്യം. നോയമ്പിലെ ഞാൻ ഇവിടെ വന്ന് 2-3 പള്ളികളിലൊക്കെ പ്രസംഗിക്കുവാൻ അവസരം ലഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയെ പറ്റി പറഞ്ഞു വന്നപ്പോൾ, നമ്മുടെ നോയമ്പിലെ പ്രാർത്ഥനയിൽ ഒരു പാട്ടുണ്ട്, പ്രാർത്ഥനയാം വാൾ ധീരന്മാർക്ക് ഔന്നത്യം നൽകി ഓരാട്ടത്തിൽ ശ്രേഷ്ഠന്മാർക്ക് ഈ വാളാവശ്യം. ഇനിയുള്ള ഭാഗമാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളത്. ഒരു കൊല്ലന്റെ ആനയെ പറ്റിയൊക്കെ കേരളത്തിൽ നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ, ദൈവകുമാരൻ നിർമ്മിച്ചേറ്റം മൂർച്ച വരുത്തി പോരാടിയിടാൻ രാജഭടന്മാർ ഈ വാളേകി. നല്ലതായിട്ട് മൂർച്ച വരുത്തിയിട്ട് ഇട്ടുവിടുകയാണ്, അതെ ഇട്ടിരിക്കുകയാണ്, ഈ വാളെടുത്തോ, ഈ പ്രാർത്ഥനയാകുന്ന വാളെടുത്തോ, നീ പോരാടിക്കോ എന്ന് പറഞ്ഞ യേശു നമുക്ക് തരിക. സുപ്രസിദ്ധനായ ഒരു മിഷനറിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക, രോഗശാന്തി ശുശ്രൂഷ, പ്രസംഗം അല്ലെ, എല്ലാം കഴിഞ്ഞ് അനേകം ആളുകളെ ആത്മനിറവിലേക്ക് നയിച്ചു കഴിഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് ഇദ്ദേഹം ചെന്ന് കിടക്കുകയും സൂട്ട് ഊരിയിട്ടിട്ട് ഒറ്റ കിടപ്പാണ്, ഉറങ്ങിപ്പോയി. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ദർശനമുണ്ടായി, മകനെ നീ വളരെയധികം സമയം ആളുകളുമായി ചിലവഴിക്കുന്നു, എന്നാൽ തൃപ്തികരമായ അളവിൽ എന്നോടൊപ്പം സമയം ചിലവഴിക്കാൻ നിനക്ക് താല്പര്യമില്ല. ഒരു വലിയ സുവിശേഷകൻ പറഞ്ഞതാണ്, വലിയ ഗ്രഹാമിനെ പോലെയുള്ള ഒരു സുവിശേഷകൻ പറഞ്ഞതാണ്. അച്ഛന്മാരെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വർക്കുഹോളിക്കായിട്ട് ഇടവയിലൊക്കെ, വലിയ ഇടവയിലൊക്കെ ഇങ്ങനെ പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കും, വളരെ ക്ഷീണിച്ച് വന്ന് കിടക്കും, പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത സന്ദർഭങ്ങളൊക്കെ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, പലരും പള്ളിക്കുള്ളിൽ കയറുന്നത് വരെയും പ്രാർത്ഥിക്കുവാൻ അറിയാത്തവരാണ്. പല പ്രസംഗങ്ങളും മറ്റ് പ്രസംഗകരും മറ്റ് സമയങ്ങളിൽ ദൈവത്തോട് സംസാരിക്കുവാൻ നേരം കിട്ടാത്തവരാണ്. സ്വയം വിമർശനത്തോടെ ഈ പ്രസംഗം എന്നോട് തന്നെയാണ് ഞാൻ ഫോണിൽ കൂടെ പ്രസംഗിക്കുക എന്നുള്ളതല്ല, ഓരോ പ്രസംഗം പറയുമ്പോഴും എന്നോട് തന്നെയാണ് ഞാൻ പ്രസംഗിക്കാറുള്ളത്. പ്രധാനപ്പെട്ട ഒരു ആശയം, ശിഷ്യന്മാരുടെ തിരക്കേറിയ ജീവിതത്തിൽ പ്രാർത്ഥന എങ്ങനെ ആവണമെന്നൊരു ധാരണ അവർക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് അവർ പറഞ്ഞു. ശിഷ്യന്മാരുടെ പ്രാർത്ഥന എന്ന് വേണമെങ്കിൽ കൂടെ കർത്തൃ പ്രാർത്ഥനയെ നമുക്ക് ഒന്ന് സാഹചര്യപരമായിട്ട് ബന്ധിപ്പിച്ച് പറയാം. പ്രാർത്ഥന സ്വന്തമാക്കാത്തത് കൊണ്ട് ശിഷ്യന്മാർക്ക് ദൈവത്തെയും സ്വന്തമാക്കുവാൻ കഴിഞ്ഞില്ല. ഉദാഹരണത്തിന്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:36-46 ഭാഗത്ത് ഒരു ബാലനെ സൗഖ്യമാക്കുന്ന ഒരു സന്ദർഭമുണ്ടല്ലേ. അപ്പൊ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് അവര് പറഞ്ഞു, അല്ല ആ ഭാഗത്തില്ലേ, അത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9:37-42 ഭാഗത്ത്, ശിഷ്യർക്ക് ലഭിച്ച ദൈവശക്തിയേക്കാൾ വലിയതായിരുന്നു ബാലനെ ബാധിച്ച പിശാചിന്റെ ശക്തി. അപ്പൊ അവര് വന്ന് പറഞ്ഞു, ഈ ബാലനെ ബാധിച്ച പിശാചിനെ ഞങ്ങൾക്ക് പുറത്താക്കാൻ കഴിയും. എന്തുകൊണ്ടാണ്? ഇപ്പൊ എന്താ കാര്യം എന്നറിയാമോ? ശിഷ്യന്മാർക്ക് ലഭിച്ച ദൈവശക്തിയേക്കാൾ വലിയതായിരുന്നു ബാലനെ ബാധിച്ച. അതാണ് ഞാൻ പ്രായോ പരിശുദ്ധനായ ഇവാനിയോസിന്, പരിശുദ്ധനായി നമ്മൾ കണക്കാക്കുന്ന ഇവാനിയോസിരുമേനി, അപ്പൊ എന്ന് ഇവാനിയോസിരുമേനി എപ്പോഴും കുരിശിടണമെന്നും കുരിശ് ധരിക്കണമെന്നും കുരിശ് വരയ്ക്കണം കുരിശ് ധരിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ കാരണം അല്ലേ, അലറുന്ന സിംഹം പോലെ മാരക ബാണത്താൽ അവൻ എഴുതിയിരിക്കുകയാണ് നമ്മള്. പിശാജ് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടതെന്നറിയാതെ ഇപ്പം പിശാജ് നമ്മുടെ സഭയിൽ അച്ഛന്മാരെ പിടിച്ചിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും എവിടെ ദുർബലതയുണ്ടോ അവിടെ മനസ്സിലാക്കിയാണ് ഈ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ പ്രിയപ്പെട്ട സഹോദരനെ എതിരിടാൻ വലിയ ദൈവശക്തി നമുക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:36-46 വരെയുള്ള ഭാഗത്ത്, പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട് എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന്. അപ്പോൾ അതാണ് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ശക്തി യേശു അത്രമാത്രം ഉപയോഗിച്ചു എന്നുള്ളതാണ്. നമ്മളെല്ലാ വീട്ടിലും ചെല്ലുമ്പോൾ, ബഹുമാനപ്പെട്ട ഐസക് ബി പ്രകാശിന്റെ അപ്പാർട്ട്മെന്റ് ഞാൻ താമസിക്കുന്നു, അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഗെത്സെമനയിൽ നിന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു യേശുവിന്റെ ചിത്രം നമ്മുടെ എല്ലാ ഭവനത്തിലും ഇല്ലേ. നമ്മുടെ നാട്ടിൽ കയറി താമസത്തിന് പോകുമ്പോൾ എല്ലാവരും പൊതിഞ്ഞുകൊണ്ട് പോകുന്ന എന്താ ഈ ഒരു കുട്ടിയെ. ഇപ്പൊ അതൊരു ഭാഷനല്ല, വരുമ്പോഴേ അറിയാം എന്തായിരുന്നാലും. അപ്പോൾ സ്ത്രീ അത് ആ ഭാഗത്തേക്ക് ഞാൻ മാറി, യേശുവിൽ നിന്ന് പിന്നെ സ്ത്രീഹന്മാരിലേക്ക് വരുമ്പോൾ മുഴുവൻ അപ്പോസ്തല പ്രവൃത്തികൾ മുഴുവൻ എന്താ പ്രാർത്ഥനയുടെ പ്രവർത്തികൾ എന്ന് വേണം അതിനെ പറയാൻ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തികൾ. അപ്പോസ്തല പ്രവൃത്തികൾ 14:24-23 അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിൽ അവരെ ഫലമേൽപ്പിക്കുകയും ചെയ്തു. പ്രാർത്ഥനാ ജീവിതം ശക്തമായി നയിക്കുന്ന പിതാക്കന്മാരുള്ള ഒരു സഭയാണ് നമ്മുടെ സഭ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കൊല്ലക്കുടിയിൽ കൊണ്ടേ സൂചി വെക്കരുത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയെ പറ്റി ഈ അച്ഛന്മാരോടോ ഈ അമ്മച്ചിമാരോടോ ആന്റിമാരോടോ അപ്പച്ചന്മാരോടോ അങ്കിളുമാരോടോ പറയേണ്ട കാര്യമില്ല. നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരുടെ ജീവിതചര്യ ഒന്ന് നോക്കാം. ആദ്യം പരുമല തിരുമേനിയുടെ നോക്കാം. പരിശുദ്ധ പരുമല തിരുമേനിയുടെ ദൈനംദിന ജീവിതചര്യ വായിക്കുമ്പോഴേ മനസ്സിലാക്കുമ്പോഴേ 4 മണിക്ക് അദ്ദേഹം എഴുന്നേൽക്കുന്നു, 5 മണി വരെ പ്രയർ, 5 മുതൽ 7 വരെ പഠിപ്പിക്കൽ, പിന്നീട് കാപ്പി കാര്യങ്ങളൊക്കെ ആയിരിക്കും, പിന്നീട് രഹസ്യ പ്രാർത്ഥന, പിന്നീട് അങ്ങോട്ട് 9:00 to 11:00 വരെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, സെമിനാരി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, 12 മണിക്ക് ഉച്ച പ്രാർത്ഥന. നിങ്ങളിത് പറയുമ്പോൾ എവിടെല്ലാം പ്രാർത്ഥനയ്ക്ക് സമയമുണ്ടായാലും ശ്രദ്ധിച്ചോണം. ഭക്ഷണം വിശ്രമം 1:30 to 4:00 വരെ ക്ലാസ് ആണ് കേട്ടോ. 2:30 തനിച്ച് 22:30 പ്രാർത്ഥന, 5 മണിക്ക് സന്ധ്യാ നമസ്കാരം, സൂത്താറ രാത്രിയിലും പ്രാർത്ഥന. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി ആക്രമിക്കാൻ ഒരാൾ വന്നപ്പോഴേ തിരുമേനി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട പട്ടക്കാരെ, പ്രാർത്ഥനയിലെ പരാജയം ജീവിതത്തിലെ പരാജയമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് അഭിയന്യ തിരുമേനസുകളാണെങ്കിലും അഭിയന്യ അച്ഛന്മാരാണെങ്കിലും അന്മേനികളാണെങ്കിലും പ്രാർത്ഥിക്കുക. നമ്മളൊരു തിരുമേനിയെ കാണുമ്പോൾ അയാൾ പ്രാർത്ഥിക്കുന്നയാളാണ്. നമ്മൾ അച്ഛന്മാരെ കാണുമ്പോൾ അയാൾ പ്രാർത്ഥിക്കുന്ന അച്ഛനാണ്. കുറിയാക്കോസ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പത്രം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് പത്രം എവിടെ ഓടാതെ ഫേസ്ബുക്ക് നോക്കാതെ വാട്സപ്പ് നോക്കാതെ നമുക്ക് എഴുന്നേക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അഭിനന്ദനായ സേവർ സിനിമേനിയാണ് എന്നെ അച്ഛനാക്കി മാറ്റിയത്. സിനിമേനിയുടെ കൂടെ സഹായിയായിട്ട് നടക്കുന്ന സമയത്ത് രാവിലെ തിരുമേനി ഇറങ്ങി വരുമ്പോൾ പത്രം ഞാൻ എടുത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ദിവസം തിരുമേനി ശക്തമായിട്ട് എന്നെ ശകാരിച്ചു. സെമിനാരി വിദ്യാർത്ഥികൾ തിരുമേനിയുടെ സ്റ്റുഡൻസ് ആണ് ഇരിക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ ആലോചിച്ചു പത്രം വായിക്കുന്നത് എന്താ കുഴപ്പം, ഇപ്പോഴത്തെ പത്രം വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയോജനം നമുക്ക് കിട്ടുമോ? ഒന്നും കിട്ടുകയില്ല ഇല്ലേ. നമ്മുടെ മനസ്സ് മുഴുവൻ കലുഷിതമാണ് ബന്ധങ്ങളുടെ, അവിശുദ്ധ ബന്ധങ്ങൾ, അശ്ലീലതകൾ. അതുകൊണ്ടാണ് തിരുമേനി പറഞ്ഞത് കുർബാനയ്ക്ക് മുമ്പ് പത്രം വായിക്കാൻ പാടില്ല, ഒന്നും വായിക്കാൻ പാടില്ല ഇല്ലേ. ഇന്ന് നമ്മുടെ നവമാധ്യമങ്ങളുടെ പ്രസരം കൊണ്ട് ഞങ്ങൾ പോലും രാവിലെ ഓൺലൈനിൽ നിൽക്കുന്ന ശോചനീയമായ അവസ്ഥകളുണ്ട്. അതും സ്വയം വിമർശനത്തോടെ സമ്മതിക്കുകയാണ്. അത് കാര്യങ്ങൾ ചില സമയത്ത് പള്ളിയുടെ ചില ആവശ്യങ്ങൾ വരുമ്പോൾ അമേരിക്കയിൽ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടായിരിക്കും. നാട്ടിലേക്കാട്ടിൽ കൂടുതൽ ആവശ്യങ്ങൾ നവമാധ്യമങ്ങൾക്കുണ്ട്, അത് സമ്മതിക്കേ പറ്റുകയുള്ളൂ. പക്ഷേ വാട്സപ്പിനും പത്രത്തിനും ഫേസ്ബുക്കിനും പുറകെ ഓടാതെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ചു നേരം ഏകാഗ്രതയോടും പ്രാർത്ഥനയോടും കൂടി ദിവസം ആരംഭിക്കുമ്പോൾ വലിയ ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ എഴുതപ്പെട്ട പ്രാർത്ഥനകൾ 2 നേരവും മുടങ്ങാതെ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന കൃപ തലമുറകൾ നീണ്ടു നിൽക്കും. എഴുതപ്പെട്ട പ്രാർത്ഥന ഇപ്പം മാർത്തോമാ സഭയിൽ നിന്നൊക്കെ കേൾക്കുന്നവരുണ്ടാകാം, ഇവിടുന്ന് കല്യാണത്തോടെ ഇങ്ങോട്ട് വന്നവരുണ്ടാകാം. എങ്കിലും അതൊക്കെ നമ്മൾ ബഹുമാനിക്കുന്ന എഴുതപ്പെട്ട പ്രാർത്ഥനകളല്ലാതെ തനത് പ്രാർത്ഥനകളൊക്കെ നല്ലതാണ് ചില സാഹചര്യങ്ങൾ. പക്ഷേ ഈ എഴുതപ്പെട്ട പ്രാർത്ഥനകളിൽ നിഭൃതമായിരിക്കുന്ന ആ വലിയ സ്പിരിറ്റ് അതെന്നും അവിടെ ഉണ്ട്. ഡാമിലൊക്കെ വെള്ളം ഇങ്ങനെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന പോലെ നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥനയോടെ നോമ്പോടെ എഴുതപ്പെട്ട പ്രാർത്ഥനകൾ ഉറക്കം തൂങ്ങി പ്രാർത്ഥിച്ചാൽ പോലും അതിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. ഈ അമേരിക്കയിലുള്ള എൻ്റെ ഒരു ബന്ധു അച്ചായനും അമ്മയും ചെറുപ്പത്തിലെ ഇവിടെ വന്നതാണ്, 10-30-40 വർഷം മുമ്പ് വന്നതാണ്. എന്നും കുമ്പിട്ട് പ്രാർത്ഥിക്കുകയും അവരുടെ വീട്ടിൽ ഈ അമേരിക്കയിൽ ഇന്ന് വരെ. അദ്ദേഹം ആ പ്രിയപ്പെട്ട പിതാവിന്റെ വയറ്റിൽ ഒരു വലിയ മുഴ ഉണ്ടായിരുന്നു. ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു മുഴയാണെന്ന് അവർ പേടിച്ചു. രണ്ടു വർഷക്കാലം വലിയ ഡോക്ടർമാർക്ക് പോലും അത്ഭുതമാണ് മുഴയുടെ വലിപ്പം. ഇദ്ദേഹം എന്നും കുറുമ്പിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഈ മറ്റ് ഓർഗൻസ് മറ്റു ഉപകരണ ശരീര അവയവങ്ങളിലൊന്നും ഈ മുഴ മുട്ടാതെ ഓപ്പറേഷൻ ചെയ്ത് ഭംഗിയായിട്ട് എടുത്തു കളഞ്ഞ് ആരോഗ്യത്തോടെ അദ്ദേഹം ജീവിക്കുന്നതെന്ന് അദ്ദേഹം സാക്ഷിക്കുകയാണ്. അപ്പോൾ എന്നും കുമ്പിട്ട് ഞങ്ങളെ അച്ചാച്ചി, അമേരിക്കയിലെ ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങൾ പറയുകയാണ്, ഞങ്ങളെ അച്ചാച്ചി കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഒരു അനുഗ്രഹം ലഭിച്ചതെന്ന് പറയുകയാണ്. അപ്പം എഴുതപ്പെട്ട പ്രാർത്ഥനകൾ ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഐസക് അച്ചന്റെ പള്ളിയിലെ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്, നമ്മുടെ അമ്മച്ചിമാരൊക്കെ പണ്ടേ ഈ കട്ടിലേലിരുന്ന് കുഴമ്പുമൊക്കെ തേച്ച് കഴിഞ്ഞ് അമ്മച്ചി കട്ടിലേലോട്ടിരിക്കും, അപ്പച്ചൻ അവിടെ എഴുന്നേറ്റ് നിൽക്കും, ഞങ്ങൾക്കുള്ള കർത്താവേ ജാനകേന്ദ്രത്തിൽ ഒഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അമ്മച്ചി ഉറങ്ങുമ്പോൾ അമ്മച്ചിയുടെ മുഖത്തിൻ്റെ അപ്പച്ചൻ ഒന്ന് കൂടും എഴുന്നേക്കും. പക്ഷേ അന്ന് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളും അന്ന് നമ്മുടെ പിതാക്കന്മാർ രാത്രി സെമിനാരി മുറികളിലൊക്കെ ഇരുന്ന് നടത്തിയ പ്രാർത്ഥനകളാണ് ഇന്ന് ഈ സഭയെ നയിക്കുന്നത്. അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് എന്നെ ബോധ്യം വരുന്നത്. അതുകൊണ്ട് നമ്മുടെ എഴുതപ്പെട്ട പ്രാർത്ഥനകൾ രണ്ടു നേരവും മുടങ്ങാതെ പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന കൃപ തലമുറകൾ നീണ്ടു നിൽക്കുന്നു. ഇല്ലേ, ഞാൻ പലരോടും ഇവിടെ സംസാരിച്ചു. ഇവിടെ വന്ന് ഞാൻ എല്ലാവരെയും നോക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നു. അച്ഛനോട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നു, അച്ഛാ ഇവിടുത്തെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്, ഇവിടുത്തെ ജനങ്ങളുടെ ആധ്യാത്മിക ജീവിതം എങ്ങനെയുണ്ട് ഒക്കെ നോക്കുമ്പോൾ നാട്ടിലേക്കാട്ടിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുകൊണ്ടല്ലേ ഫോണിൽ കൂടെ നിങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഇത്ര ഭംഗിയായിട്ട് അനേകം ആളുകൾ കേൾക്കുന്നത്. ഈ ദേശത്തിലെ എന്റെ അനുഭവം ഞാൻ വളരെ ശക്തമായിട്ട് പ്രാർത്ഥനാപൂർവ്വം പങ്കുവെക്കുകയാണ്. നന്നായി പ്രാർത്ഥിക്കുന്ന അച്ഛന്മാരെ ഞാൻ കണ്ടു. ഒരു സ്ഥലത്ത് വന്ന് ആ സ്ഥലത്തെ ആളുകളെ പ്ലീസ് ചെയ്ത് സംസാരിക്കുക എന്ന് മാത്രമല്ല ലക്ഷ്യം, അതിനൊന്നും ആവശ്യമില്ല, കണ്ട കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നന്നായി പ്രാർത്ഥിക്കുന്നു, ലൈവ് പ്രാർത്ഥന തന്നെ ഫോണിൽ കൂടെ നടത്തുന്നു, ചില സമയത്ത് സന്ധ്യാനമസ്കാരം ഒക്കെ എന്നെ അച്ഛൻ എന്നെ കേൾപ്പിക്കുന്നു ചില പള്ളികളിലൊക്കെ. നന്നായി കുടുംബ പ്രാർത്ഥന നടത്തുകയും ഭവനത്തിൽ അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന കുടുംബങ്ങളെ കണ്ടു. എല്ലാ ഭവനങ്ങളിലും ഒരു പ്രാർത്ഥനാ മുറി പോലെ ക്രമീകരിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തിരുമേനിമാരുടെ ഫോട്ടോസ്, കുരിശെ ഒക്കെ നമ്മുടെ നാട്ടിലെ ഭവനങ്ങളിലൊന്നും അതില്ല. ഞാനേ പ്രസംഗിച്ചപ്പോഴും ഒക്കെ നാട്ടിലൊക്കെ നോയമ്പ് കാലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഭവനങ്ങൾ, പ്രത്യേകിച്ച് നിരണം തെക്കൻ പ്രദേശങ്ങളിലൊക്കെ ഭവനങ്ങൾ പണിയുമ്പോൾ പ്രാർത്ഥനാമുറി പണി ഇല്ലേ. ഞങ്ങളുടെ നാട്ടിലോട്ട് അതൊന്നും എത്ര ഇതല്ലായിരുന്നു. ഞാൻ എന്റെ വീട് പണിതപ്പോൾ ഒരു പ്രാർത്ഥനാമുറി പണിയണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ചില ആളുകൾ പറഞ്ഞു, എന്തിനാ വീട്ടിൽ പ്രാർത്ഥനാമുറി പണിയുന്നത്, അതൊക്കെ ഒരു അശുദ്ധിയല്ലേ. അങ്ങനെ ഒരു ചിന്താഗതിയില്ല. നമ്മുടെ വീടിന്റെ കോണിൽ, നമ്മുടെ വീടിന്റെ ഏറ്റവും വലിയ പവർ ജനറേറ്റ് ചെയ്യുന്ന ഇവിടാണ് പ്രാർത്ഥനാമുറിയാണ്. പ്രാർത്ഥനാമുറിയാണ് നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഒരു പ്രാർത്ഥനാമുറി ഉണ്ടായിരിക്കേണ്ടത് നാട്ടിലൊക്കെ വളരെ അത്യന്താപേക്ഷിതമാണ്. ഇവിടെയൊക്കെ സാഹചര്യങ്ങൾ നല്ല മുറികളൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ ക്രമീകരിക്കുന്നുണ്ട്. അപ്പോൾ നന്നായി കുടുംബ പ്രാർത്ഥന നടത്തുകയും രണ്ടു നേരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കന്മാർ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും പിമ്പും കുറെ സമയം ശാന്തമായി ദൈവസന്നിധിയിൽ കഴിയുന്ന പള്ളിയും വിശ്വാസികളും ഞാൻ കണ്ടു. കൗമാ പ്രാർത്ഥനയ്ക്ക് ശേഷം 5-10 സെക്കൻഡ് അല്ലെ 20 സെക്കൻഡ് അല്ലെ ആ ഒരു മിനിറ്റ് ശാന്തമായിട്ട് നിൽക്കുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അത് നല്ലൊരു അനുഗ്രഹകരമാണ്. ആ അത്രയും കുർബാന നടത്തിയതിന്റെ മുഴുവൻ സ്പിരിറ്റും ആത്മാവും ആ നിശബ്ദതയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നതായിട്ടും ഞാൻ കണ്ടു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമുക്കൊന്നുകൂടെ ആ പാട്ട് പാടാം. പ്രാർത്ഥനയ്ക്കു ഉത്തരം നൽകുന്നോനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, ഭോഗിയാരുഗ്രഹമന്നരതിൽ മാതാപിതാക്കളെ ഒരിക്കൽ കൂടി ഞാനത് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് വളരെ വിനയപൂർവ്വം ഒരു കാര്യം ഞാൻ നിങ്ങളോട് സമ്മതിക്കുകയാണ്. ഒരു കാലത്ത് ഈ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ പ്രാർത്ഥനയുടെ മാധ്യമം എന്തായിരിക്കണം എന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു അഭിപ്രായം എന്നുള്ള നിലയിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഒരു കാലത്ത് പ്രിയപ്പെട്ട വൈദികർ, ബഹുമാനപ്പെട്ട വൈദികരെ ഇവിടെ വന്ന് വരും തലമുറകളെ ലക്ഷ്യം വെച്ച് ഭാഷയിലൂടെ, ഇംഗ്ലീഷ് ഭാഷ ഇവിടുത്തെ നിങ്ങളുടെ ഭാഷയാണ്, ഈ ദേശത്തിന്റെ ഭാഷയാണ്, അടുത്ത ജനറേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന മുഴുവൻ ഇംഗ്ലീഷിലാക്കി കൊടുത്തു. വളരെ നല്ല കാര്യങ്ങളാണ്. ഇന്നലെ ഞാൻ നമ്മുടെ സെന്റ് സ്റ്റീഫൻസ് പള്ളിയിൽ ചെന്നപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ മാറി മാറി ആ ഒരു കമ്മ്യൂണിറ്റിയെ സംതൃപ്തമാക്കുന്ന രീതി, തലമുറയെ സംതൃപ്തമാക്കുന്ന രീതിയിൽ അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിലെ ഒരാവശ്യം നാട്ടിൽ നിന്ന് വന്ന ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാരോടും വിശ്വാസത്തോടും സഭയോടുമൊക്കെയുള്ള ഒരു ബന്ധം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ, ഈ നാടുമായി ചേർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുഴപ്പമില്ല, നമ്മുടെ മലയാള ഭാഷയിൽ തന്നെ വരും തലമുറയെ പ്രാർത്ഥനകളും പാട്ടുകളും മാത്രം പരിശീലിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കും. ബാക്കി സെക്യുലർ രംഗത്ത് അവർ ഭംഗിയായിട്ട് അതിൽ അഭിരമിക്കട്ടെ, അതിൽ മുഴുങ്ങട്ടെ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇനിയും അതിൽ അവർ നിരന്തരമായിട്ട് നമ്മുടെ മലയാള ഭാഷകൾ പ്രാർത്ഥനകൾ ഒക്കെ അതിൽ പരിശീലിപ്പിച്ചാൽ കുറച്ചുകൂടെ ബന്ധം നിലനിൽക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥനയെ പറ്റിയാണ് പറഞ്ഞത്. കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുകയാണ്, പ്രയർ ഈസ് റിയൽ ഓർ റിയാലിറ്റി. ഞാൻ എപ്പോഴും അച്ഛനോടും പറയാറുണ്ട്, അച്ഛ അമേരിക്ക വന്നിട്ട് അച്ഛൻ എന്തിനാ ഇത്ര നെർവസ് ആയിരിക്കുന്നത്, അച്ഛൻ മലയാളമൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിൽ അത്ര പ്രാവീണ്യം പോരാ എങ്കിലും ഞാൻ ചില ടെൻഷനാണ്, അച്ഛൻ ഒരു കൗൺസിലർ ആളായതുകൊണ്ട് പറയും. അപ്പൊ ഞാൻ അച്ഛനോട് പറയാണ്, അച്ഛാ എനിക്ക് തന്നെ അതിന്റെ പ്രശ്നമുണ്ട്, കാരണം ഞാനൊരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ, നിങ്ങളൊരു കുർബാന ചൊല്ലാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തു പറയും, പ്രയർ കോൺഷ്യസ് ആൻഡ് ക്രൗഡ് കോൺഷ്യസ്. യേശു തമ്പുരാൻ എപ്പോഴും പ്രയർ കോൺഷ്യസ് ആയിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് ജനങ്ങളെയും നേടാൻ പറ്റി, പ്രാർത്ഥനയും ലഭിച്ചു. നമ്മുടെ പ്രസംഗകരും നമ്മുടെ സുവിശേഷകരും ശുശ്രൂഷകരും ഒക്കെ ആദ്യമേ ജനങ്ങൾ എന്ത് പറയും ഇല്ലേ, എന്റെ ഈ പ്രസംഗം തയ്യാറായി കഴിയുമ്പോൾ ഇത് കഴിയുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും, അതിനുവേണ്ടി ഞാൻ അവിടുന്ന് ഇവിടുന്ന് കടിക്കപ്പെട്ടാത്ത വാക്കുകളും മറ്റേ സ്പ്രിംഗിളി ഇങ്ങനെ പറഞ്ഞു, അപ്പുറത്തെ ആളിങ്ങനെ പറഞ്ഞു, ഇപ്പുറത്തെ ആളിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഒന്ന് ഗൗരവമാണ് ഇല്ലേ. പക്ഷെ യേശു ക്രിസ്തു എങ്ങനെ പറഞ്ഞു, യേശു ക്രിസ്തുവിന് ഈ പ്രസംഗം ഇഷ്ടപ്പെടുവോ, യേശു ക്രിസ്തുവിന് ഈ കുർബാന ഇഷ്ടപ്പെടുവോ എന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു, ഞാൻ അതനുസരിച്ചാണ് ഇന്ന് ഈ പ്രസംഗം തയ്യാറാക്കിയത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും എന്റെ യേശു ഇഷ്ടപ്പെട്ട, അങ്ങനെ ദാക്ഷ്യം പറയുന്നതല്ല, ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ, അങ്ങനെയല്ല. ജനങ്ങളെ നമ്മൾ കൺവിൻസ് ചെയ്യണം, കാരണം നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോകും നടക്കത്തില്ല, സിസ്റ്റമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്, നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞത് നമുക്ക് മനസ്സിലായല്ലോ, കമ്മിറ്റ്മെന്റിനപ്പുറമായിട്ട് ദൈവത്തോടൊരു കമ്മിറ്റ്മെന്റ്, അത് ജോലി ചെയ്താലും പ്രസംഗിച്ചാലും കുർബാന ചൊല്ലിയാലും പ്രയർ കോൺഷ്യസ് ആയിരിക്കണമെന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ പ്രയർ ഈസ് റിയാലിറ്റി. പത്രോസിന്റെ ബന്ധനാവസ്ഥയിൽ സഭ പ്രാർത്ഥന എന്ന മാധ്യമത്തെയാണ് സ്വീകരിച്ചത് ഇല്ലേ. അപ്പോസ്തല പ്രവൃത്തികൾ 12:5, ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടുകൂടി അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. പത്രോസ് തടവിലായിരുന്നപ്പോൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു സഭ പുറത്തുണ്ടായിരുന്നു ഇല്ലേ. ആ സഭ ചെയ്തത് രാഷ്ട്രീയമായ ഭൗതികമായ സ്വാധീനം ചെലുത്തുകയല്ല പത്രോസിനെ പുറത്താക്കാൻ ചെയ്തത്, പിന്നെ എന്താണ്, ഭീരുക്കളെ പോലെ, അതാണ് ഭീരുക്കളെ പോലെ. ആ വാക്ക് അടിവരയിട്ട് ഇന്നത്തെ സഭാ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കണം. ഭീരുക്കളെ പോലെ രഹസ്യമായി സഭ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചു. ശക്തരായ ഭരണാധികാരിയുടെ കരങ്ങളിലാണ് പത്രോസെങ്കിലും ആ കതിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള ദൈവമാണ് തങ്ങളുടേതെന്ന് ആദിമസഭയ്ക്ക് നിശ്ചയമുണ്ടായിരുന്നു. സ്തോത്രം നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. ആ അത് നമുക്ക് നമ്മൾ സ്തുതിയും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കർത്ത, അങ്ങനെ അനവധി സ്തോത്രം ഉള്ളതുകൊണ്ട് ആ ഭാഗം നമ്മൾ മനസ്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അവർ പ്രാർത്ഥിച്ചത് ഒരു ഒറ്റ വിഷയമായിരുന്നു ഇല്ലേ. നിങ്ങളിവിടെ പ്രാർത്ഥനാ വിഷയം പലരും വെച്ച് പ്രാർത്ഥിക്കുന്നില്ലേ, അത് ഒറ്റ വിഷയമായിരുന്നു. എന്താണ്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:14 അവർ മനസ്സിൽ ധ്യാനിച്ചിട്ട്, നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ള സെൽഫ് കോൺഫിഡൻസ് അല്ല കേട്ടോ, ദൈവത്തിലുള്ള വിശ്വാസമാണ് എന്ന ഗുരുവിന്റെ വാക്കുകൾ അവർക്ക് ഓർമ്മയുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സഭകൾ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇടവകൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇടവക ജനങ്ങളും അച്ഛനും തമ്മിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ഘോഷിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള തിരുമേനിമാരുടെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും ഒക്കെ ആഹ്വാനം ഇപ്പോഴത്തെ തലമുറ പുച്ഛിച്ച് തള്ളുന്നതായിട്ട് കാണുന്നുണ്ട് എന്നും ഒരു ശോചനീയമായ അവസ്ഥയായിട്ട് കാണും. തെരുവ് റാലികളും ശക്തി പ്രകടനങ്ങളും മാധ്യമ സൗഹൃദങ്ങളും വഴി സഭാതർക്കങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ള ആധുനികോത്തര വിശ്വാസം നാം മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രാർത്ഥന ഒരു റിയലാണ്, റിയാലിറ്റിയാണ്. അത് അതുപോലെ ശക്തമായിട്ട് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇവിടെ വന്ന് ഞാനത് പറയേണ്ട കാര്യമില്ല. എന്നാലും നമ്മുടെ തക്സായിലെ പ്രാർത്ഥന എന്താണ്, ഞങ്ങളുടെ പരിശുദ്ധ പിതാക്കന്മാരുമായുള്ള സംസർഗത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങൾക്കിടയാകരുത് എന്നുള്ള പ്രാർത്ഥന. അതനുസരിച്ച് പരിശുദ്ധനായ പരുവല തിരുമേനിയും പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയും പ്രാർത്ഥന ഒരു യാഥാർത്ഥ്യം എന്നുള്ള നിലയിൽ ജീവിതത്തിൽ കണക്കാക്കി വരാം. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്, സമയം ആയി വരുന്നു. ഞാൻ പറഞ്ഞത്, ആദ്യം ഞാൻ പറഞ്ഞത് ബഹുമാന രാജേഷൻ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും കേരളത്തിലെ പ്രളയ ബാധിത പ്രദേശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ഒരുമിച്ച് അമേരിക്കയിലിരുന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകാതിരിക്കില്ല. നമ്മുടെ ഭരണാധികാരികൾക്ക് അതിനുള്ള അനുഗ്രഹവും അവസരവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യം നിങ്ങൾ സിറ്റിസൺ കൊണ്ട് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ, ആ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ദിവസം തന്നെയാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പുരുതാന്റെ ദിവസം എന്നുള്ളത് വളരെ അനുഗ്രഹപ്രദമാണ്. കാരണം പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടി വന്ന യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിനെ നൽകിയ മാതാവിന്റെ സുവിനായ പെരുന്നാൾ അല്ലേ? യേശു ക്രിസ്തു ഫലമാണെങ്കിൽ മറിയാം വൃക്ഷമാണ്. ഫലം ആഗ്രഹിക്കുന്നവൻ എവിടെ വരണം? വൃക്ഷത്തിന്റെ ചുവട്ടിൽ വരണം പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മാതാവിന്റെ ഓർമ്മകൾ കൊണ്ടാടിയിരിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1:35 നമ്മൾ ചർച്ച ചെയ്യുന്നത്. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ആ അധ്യായം നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ച് വീട്ടിൽ ചെന്ന് വർക്ക് ഹോളിക്കായിട്ട് ബേൺഡ് ഔട്ടായ ഒരു സമൂഹത്തോടെ യേശു ക്രിസ്തു ശാന്തമായിട്ട് പ്രവർത്തിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, തന്റെ സഹപ്രവർത്തകരുടെ വീട്ടിൽ ചെന്നു, അമ്മായിയും പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കി. ഇതൊക്കെ സൗഖ്യമാക്കുന്നതിനൊക്കെ നല്ല ശക്തി വേണം, ചുമ്മാതെ എങ്ങോട്ട് വന്ന് സൗഖ്യമാക്കും നമ്മൾ പറയുന്ന പോലെയല്ല. അപ്പൊ അങ്ങനെ സൗഖ്യമാക്കി, പുരുഷാരത്തിന് ആശ്വാസം കൊടുത്തു, സഹപ്രവർത്തകരുടെ ഭവനത്തെ ചെന്ന് ആശ്വസിപ്പിച്ചു. ഫിസിക്കലായി സ്പിരിച്വലായിട്ടുള്ള ഒരു വലിയ കൃപ യേശുവിനും ലഭിച്ചു. അത് അദ്ദേഹം മറ്റുള്ളവർക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്തു. ദിവസത്തിലെ പ്രാരംഭ മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു ഇല്ലേ? കേരളത്തിലൊക്കെ പറയുന്നുണ്ട് ഇവിടെ എന്ത്, ഡോക്ടർമാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഉപവസിക്കുന്നവരോടൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം എന്ന് പറയാം. നമ്മുടെ ആധ്യാത്മിക രംഗത്ത് നമുക്കത് എത്ര ഭൂഷണമല്ല, എങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യമാണ്. ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞ പോലെ രാവിലത്തെ പ്രാർത്ഥന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്വയം വിമർശനത്തോടെ ഞാൻ പറയുന്നത്, ചില സമയത്തൊക്കെ നമുക്കും ചില സമയത്ത് പറ്റാതെ വന്നിട്ടുണ്ട് സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു വെല്ലുവിളിയാണ്, രണ്ടു നേരം പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളിയായി തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് രാവിലത്തെ പ്രാർത്ഥന, ഉറക്കമില്ലാത്ത ഉണർന്നുള്ളവനായ കർത്താവ് എന്നുള്ള പ്രാർത്ഥനയൊക്കെ മറന്നുപോകാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ മലയാളത്തിൽ തന്നെ പഠിപ്പിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർക്കുകയാണ്. രണ്ടാമതായിട്ട് എന്റെ ഇലസ്ട്രേഷനായിട്ട് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥന സ്വന്തമാക്കാത്തതുകൊണ്ട് ശിഷ്യന്മാർക്ക് ദൈവത്തെയും സ്വന്തമാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കർത്തൃ പ്രാർത്ഥന പഠിപ്പിക്കേണ്ടതായിട്ട് വന്നത്, അവർക്ക് ശക്തി ലഭിക്കാതെ വന്നത്. അതുപോലെ അത്രയ്ക്ക് ശക്തമാണ് പിശാച്. അതുകൊണ്ട് ശക്ത ഈ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞുപോയി. അതുകൊണ്ട് നിങ്ങളെ അച്ഛന്മാർക്കും ഇപ്പോൾ സഭയിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഇന്നലെ സെന്റ് സ്റ്റീഫൻസ് പള്ളിയിൽ പറഞ്ഞതുപോലെ സമാധാനത്ത് ശേരൂർ ബിസ്ലോ മഹായി ഹാബിബായി അല്ലേ, സംതൃപ്തമായിട്ട് പോവുക. നിങ്ങൾ ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ദുഷിച്ചു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശക്തമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പള്ളിക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ബലഹീനല എനിക്ക് ഇതുപോലത്തെ സാഹചര്യങ്ങളൊന്നും അറിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഫോൺ പ്രോഗ്രാമിലും ഒക്കെ ഇവിടെ വന്നിരുന്ന ഒരു പ്രസംഗിക്കുന്ന ഒരു സാഹചര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ആദ്യം വന്നപ്പോൾ വലിയ പ്രയാസമായിരുന്നു, ഞാൻ ദൈവത്തിൽ ഏൽപ്പിച്ചു. പ്രയർ കോൺഷ്യസ് ആയിട്ട് നിന്നതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ ധൈര്യത്തോടെ പറയാൻ ദൈവം എനിക്ക് അവസരം നൽകിയത്. ഈ അമേരിക്കയിലുള്ള എല്ലാ പ്രിയപ്പെട്ട ഓർത്തഡോക്സ് എല്ലാ ക്രൈസ്തവ വിശ്വാസികളെയും മാതാവിന്റെ നാമത്തിലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസരം നൽകിയ എല്ലാ പ്രിയപ്പെട്ട വൈദികർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
ബഹുമാനപ്പെട്ട ജിനോ വർഗീസ് അച്ഛൻ, അദ്ദേഹത്തിന്റേതായ ഒരു ശൈലിയിൽ മറ്റു കൺവെൻഷൻ പ്രസംഗകരോ വൈദികർക്കോ ഒന്നും ഇല്ലാത്തൊരു ശൈലി അച്ഛന്റെ അച്ഛന് സ്വന്തമാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അദ്ദേഹം മലയാള ഭാഷയിൽ ഉപരിപഠനം നടത്തിയതിന്റെ ഒരു വാസന അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതുമാത്രമല്ല, ജന്മനാ കിട്ടിയിരിക്കുന്ന അവതരണ ശൈലിയിലുള്ള വ്യത്യാസം, പാട്ടിലൂടെ കേൾവിക്കാരെ മുഴുവൻ കോർത്തിണക്കുകയും പറയുന്ന ആശയത്തിലൂടെ അവരെ ചിന്തിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ് ഒരു പ്രസംഗകനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പ്രിയപ്പെട്ട അച്ഛൻ, വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 1 യേശു തമ്പുരാന്റെ ജീവിത ശൈലിയിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരുന്നു, ഏതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു അദ്ദേഹം ഒരു ദിവസം ചെയ്യുവാൻ ഇഷ്ടപ്പെട്ടത്, ക്രിസ്തു തന്റെ പഠിപ്പിക്കലിനേക്കാൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അത് ശിഷ്യഗണത്തിലേക്ക് എങ്ങനെ കൈമാറുവാൻ ക്രിസ്തുവിന് സാധിച്ചു, ഈ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നതും പ്രത്യേകിച്ച് ഒരു തലമുറയ്ക്ക് അല്ലെങ്കിൽ 1, 2, 3 തലമുറയ്ക്ക് മുമ്പ് ജീവിത ശൈലിയിൽ ദൈവത്തിന്റെ കൃപ പ്രാപിക്കുവാൻ ദൈവത്തോട് ബന്ധപ്പെട്ട ഒരു ജീവിതക്രമത്തിലൂടെ ജീവിച്ചിരുന്നവരുടെ പിൻതലമുറക്കാരായ നമ്മൾ പണത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ടാണോ, സുഖഭോഗങ്ങളെക്കുറിച്ചുള്ള ആസക്തി കൊണ്ടാണോ, അതോ ജീവിതത്തിൽ സമ്പാദ്യം ഒരു വലിയ കാര്യമാണെന്ന് ചിന്തിച്ചത് കൊണ്ടാണോ പഴയ ജീവിതശൈലിയിൽ പലപ്പോഴും വ്യത്യാസപ്പെടുത്തി? ഈ നമ്മൾ രണ്ടു മൂന്നാഴ്ച മുമ്പും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചിന്തിച്ചതാണ്. ഞായറാഴ്ചകൾ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസമായി ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം മാറ്റിവെച്ചെങ്കിൽ ഇന്ന് ജോലിയുടെ പ്രധാനപ്പെട്ട തിരക്ക് മൂലം പലപ്പോഴും ഞായറാഴ്ച ദിവസം ദേവാലയത്തിലേക്ക് വരുവാൻ നമ്മൾ ഇഷ്ടപ്പെടാറില്ല എന്നർത്ഥത്തിലല്ല, നമുക്ക് സമയം ലഭിക്കാറില്ല. അതിന് പകരം കൊടുക്കുവാൻ നമ്മുടെ കയ്യിൽ മറ്റൊരു സമയവും ലഭ്യവുമല്ല. അതോടൊപ്പം തന്നെ അച്ഛൻ സൂചിപ്പിച്ചത് രണ്ടു നേരത്തേക്കുള്ള പ്രാർത്ഥനയിൽ പലപ്പോഴും പ്രഭാത ഭക്ഷണത്തെക്കുറിച്ചും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കലോറി മൂല്യങ്ങളെക്കുറിച്ചും വളരെ ചിട്ടയോടുകൂടി നമ്മുടെ ജീവിത ശൈലി ക്രമപ്പെടുത്തുമ്പോൾ ആരാധന എത്രമാത്രം ഹ്രസ്വമാക്കാം, അതിൽ കലോറി മൂല്യം ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു ജീവിതശൈലിയിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോൾ പ്രിയപ്പെട്ട അച്ഛന്റെ, പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്, സഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ എപ്പിസ്കോപ്പൽ സഭകളും ഇന്ന് മാതാവിന്റെ സ്വർഗാരോഹണ പെരുന്നാൾ, അത് വിവിധ വാക്കുകളൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രമെങ്കിലും അമ്മ ദൈവസന്നിധിയിലേക്ക് പോയി ആ സമയം മലാഖമാരുമെല്ലാം ഈ അമ്മയുടെ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചതിന്റെ വിവരണമൊക്കെ നമ്മൾ നമ്മുടെ ആരാധനാ ഗീതങ്ങളിലൂടെ പാടുന്നുണ്ട്. ആ പ്രധാനപ്പെട്ട ദിവസം ഈ ആരാധനയിലൂടെ നമുക്ക് എടുക്കേണ്ടുന്ന മൗലിക അവകാശങ്ങളിൽ പ്രാർത്ഥനയുടെ പിൻബലം എത്ര പ്രസക്തമാണെന്ന് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളെ പഠിപ്പിച്ചു, നമ്മളെ ഹൃദയത്തിൽ എഴുതി ചേർത്തു. അതൊരിക്കലും മറക്കാത്ത ആ ഹൃദയത്തിന്റെ നല്ല കോണുകളിൽ അത് സ്ഥാനം പിടിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ സോബോറോ പ്രേയറിലൂടെ ദൈവത്തിന്റെ കൃപയെ പ്രാപിപ്പാൻ ഇന്ന് കടന്നെത്തിയ എല്ലാവർക്കും, തുടർന്ന് അത് കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതിന്റെ അനുഗ്രഹവും കൃപയുടെ ബഹുത്വവും നിലനിൽക്കട്ടെ, അത് കൂടുതൽ പ്രോജ്വലിക്കട്ടെ, അതൊരു വലിയ പ്രകാശമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷയിൽ തുടർന്നും മറ്റ് പ്രദേശങ്ങളിലേക്കും അച്ഛൻ പെരുന്നാളുകളും കൺവെൻഷനുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. വരുന്ന ആഴ്ചയിൽ ഡാളസിലും അതിനുശേഷം ഷിക്കാഗോയിലും ഒക്കെ അച്ഛൻ എത്തുന്നുണ്ട്. ആ പ്രദേശത്തൊക്കെ അച്ഛന് കൂടുതൽ ഈ ആത്മീയ ശോഭയിൽ അനേകരെ പ്രകാശിപ്പിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാക്രമത്തിലേക്ക് അച്ഛന്റെ സാന്നിധ്യവും സമയവും നല്ല വാക്കുകളും ഞങ്ങൾക്ക് നൽകിയതിലുള്ള സന്തോഷം ഈ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനാ സംഘത്തിനു വേണ്ടി അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്യട്ടെ.
ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമുക്ക് ദൈവമാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലെ മന്ന നിക്ഷേപിത ചിപ്പം എന്നുള്ള ഗീതം ദൈവം പാകം സമർപ്പിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. നമുക്ക് ഒരുപാട് പേരുകൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നൽകുന്നുണ്ട്. ഞാൻ സ്പീഡിലങ്ങ് വായിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിലെ പേരുകളൊക്കെ എപ്പോഴും തുറക്കണം. എപ്പോഴും പുതിയ പേരുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് അനേകം പേര് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പേര് പറയുമ്പോഴും നമ്മൾ ഗൗരവമായിട്ട് തന്നെ ആ പേരുകൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് മറ്റാർക്കെങ്കിലും ആണെങ്കിൽ പോലും നമ്മൾ നമ്മുടേതായി അവരെ കണ്ടുകൊണ്ട് ആ പേരുകൾ കഴിവതും എഴുതിയെടുത്ത് നിങ്ങളുടെയൊക്കെ രഹസ്യ പ്രാർത്ഥനയിൽ അവരെയൊക്കെ ഓർക്കുക. പേരിൽ മേരിക്കുട്ടി വർഗീസ്, തോമസ് വർഗീസ്, ലിവറിന് ക്യാൻസറായിട്ട് ഒരു ബാബു പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ബ്രെയിൻ സർജറി ആയിട്ട് മനോജ് ന്യൂജേഴ്സിയിൽ നിന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജേക്കബ് ചാക്കോ, ജസ്റ്റിൻ സിൻസി, ചെറിയാൻ നേഹ, ജേബിൻ ആഡംസ്, മിനു ജോർജ്, മേരി മാത്യു, മറിയാമ ഇഗ്നേഷ്യസ്, സുമ സണ്ണി, മേരി ജെമിനി, നിക്കൽ, അന്നമ്മ ജോർജ്, എ വി ജോർജ്, ബേബിക്കുട്ടി എബ്രഹാം, അമ്മണിക്കുട്ടി ഈശോ, ഐറിൻ ആൻലാൽ, വിനീത്, ബി സി വർഗീസ്, ജീന, സി വൈ മാത്യു, കെ സി വർഗീസ്, കുര്യൻ ചെറിയാൻ, ജേക്കബ് വർക്കി, രാജു എബ്രഹാം, ഏഡൻ, സോജൻ, ലീലാമ കുഞ്ഞച്ചൻ, ജൊഹാന, ഫിലിപ്പ് റംബാസിനെ പ്രത്യേകമായിട്ട് ഓർക്കാം, ചോഷമ്മ ജോൺ, ജോൺ ജോർജ്, തങ്കമ്മ ആൻഡ്രൂസ്, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, കുഞ്ഞു കുഞ്ഞമ്മ, മോളി, രാജു ഡാനിയൽ, നോഹ, ഡോക്ടർ അരുൺ, ഡാനിയൽ, രൂപൻ, ആലിസ് ജോസഫ്, ജോയി, ബിൻസു ഉമ്മൻ, രോഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലിൽ നടുവേദനയായിട്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട അനിയൻ, ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് ഒരു നിമിഷം നമ്മുടെ ശിരസുകളെ ദൈവസമർപ്പിക്കുന്ന പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമേ, വീണ്ടും ഒരു പ്രഭാതം ഞങ്ങൾക്ക് ഒരുക്കി തന്ന അങ്ങയുടെ സന്നിധിയിൽ ആരിപ്പാൻ തക്കവണ് അനുഗ്രഹിച്ചുവല്ലോ ദൈവമേ. ഈ പ്രഭാതം ഒരുമിച്ചിരിക്കത്തക്കവണുള്ള യോഗ്യതൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ലെങ്കിലും അവിടുന്ന് ചൊരിഞ്ഞിരുന്ന ദാനമായി, അവിടുന്ന് ദാനം ചെയ്ത നിമിഷങ്ങളായി രൂപാന്തരപ്പെടുവാൻ സഹായിക്കണമേ. ഞങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആന്തരിക കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഇനി കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. മാനുഷികമായ ബലഹീനതകളും പരിമിതികളും ധാരാളമായുണ്ട്. എങ്കിലും അവയൊക്കെ കണക്കിടാതെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നുവല്ലോ. ആ സ്നേഹം തിരിച്ചറിഞ്ഞ് അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എടുത്തു പറയത്തക്ക നന്മകളൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ലെങ്കിലും ഓരോ നിമിഷവും ഞങ്ങളുടെ മേൽ അങ്ങ് ചൊരിയുന്ന കരുണയ്ക്കും സ്നേഹത്തിനും നന്ദിയോടെ സ്തുതിക്കുന്നു. ആ സ്നേഹത്തിന്റെ തിരിച്ചറിവ് ശക്തമായി ഞങ്ങളിൽ ഉണ്ടാകുവാനും ആ തിരിച്ചറിവിനനുസരിച്ച് അങ്ങയെ ഭക്തിയോട് ആരാധിപ്പാനും അങ്ങയുടെ ഹിതപ്രകാരം ജീവിപ്പാനും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒരുപാട് ആളുകളുടെ പേരുകൾ ലഭിക്കപ്പെട്ടു. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കാതെ തന്നെ അവിടുന്ന് ഇവരെയൊക്കെ സ്നേഹിക്കുകയും അവിടുന്ന് ഈ മക്കളെയൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. എങ്കിലും രോഗികളെപ്പറ്റി ഞങ്ങൾക്കൊരു കൺസേൺ ഉണ്ടാകുവാനും അത് കുറെ കൂടെ ആഴത്തിൽ അവർക്ക് ദൈവാനുഗ്രഹത്തിന് നിദാനമാകുവാനും അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ വീണ്ടും ഇവരെയൊക്കെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കരുണയും സ്പർശനവുമല്ലാതെ ഇവർക്കൊന്നും ജീവിതത്തിൽ ഒരു മേന്മ ഉണ്ടാകത്തില്ലെന്ന് പരിപൂർണമായിട്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു. വൈദ്യന്മാരിൽ നിന്ന് ലഭിക്കുന്ന സുഖമാണെങ്കിൽ പോലും അതിന്റെ പിന്നിലും അങ്ങയുടെ വലിയ ഒരുക്കമുണ്ട്, അങ്ങയുടെ വലിയ അനുഗ്രഹങ്ങളുണ്ടെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളെ കൂടുതൽ ദൈവസ്നേഹത്തിന്റെ ആഴവും ദൈവസ്നേഹത്തിന്റെ മഹത്വം തിരിച്ചറിവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ തീവ്രത മൂലം ഭയത്തോടുകൂടി അതിനെ കാണുന്നവര്, രോഗത്തിന്റെ തീവ്രതയാൽ വേദന അനുഭവിക്കുന്നവര്, ദൈവമേ ചികിത്സിക്കുവാൻ തക്കവണ്ണം സാധിക്കാത്ത പ്രയാസം അനുഭവിക്കുന്നവര്, അങ്ങനെ പലതരത്തിൽ കൂടി കടന്നു പോകുന്ന ഈ പ്രിയ മക്കളെയൊക്കെ അങ്ങയുടെ കരുണയുടെ മുമ്പാകെ വളരെ വിനയത്തോടുകൂടി സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്പർശനവും തലോടലും സ്നേഹവും കരുതലും ഒക്കെ അവർക്ക് കൂടുതൽ അഭിപ്രായം തക്കവണ്ണം സഹായിക്കണമേ. ബാധിച്ചിരിക്കുന്ന രോഗത്തെക്കാൾ ഉപരിയായി ദൈവസ്നേഹത്തിന്റെ സ്പർശനം അവർ തിരിച്ചറിയുമ്പോൾ അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വമുള്ള ഒരു ആഴമായ ബോധ്യങ്ങളിലേക്കും ആ ബോധം അതിനെ ഉപരിയായിട്ടുള്ള ആത്മീക സന്തോഷത്തിലേക്കും തീരുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് വേദനയുടെ മധ്യത്തിലും ഏത് അസ്വസ്ഥകളുടെ മൂർധന്യാവസ്ഥയിലും കൈവിടാത്ത ഒരപ്പന്റെ കരങ്ങളിലാണ് ഞങ്ങളെന്നുള്ള ആ ശക്തമായ സുരക്ഷിതത്വ ബോധം. ഏത് പ്രതിബന്ധങ്ങൾ അതിജീവിപ്പാൻ തക്കവണ്ണം അവരെയൊക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാവുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്നുള്ള ഉറപ്പുള്ള സ്വരം കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥനയും അതിൽ കൂടി ലഭിക്കുന്ന ആന്തരിക ശക്തികളെ പറ്റിയൊക്കെ ഇന്നത്തെ തിരുവചനത്തിൽ കൂടി അങ്ങ് അവിടുത്തെ അപക്ഷത്തിൽ കൂടി പറഞ്ഞു തരുവാൻ തക്കവണ്ണടയാക്കി തീർത്തുവല്ലോ. അതൊക്കെ ഞങ്ങളുടെ ആന്തരിക ജീവിതത്തിന് കൂടുതൽ പരിവർത്തനം ഉണ്ടാകുവാനും അത് അങ്ങേ പറ്റിയുള്ള തിരിച്ചറിവിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂൾ തുറന്ന അവസരങ്ങളിൽ പഠിക്കാൻ പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ. പ്രത്യേകിച്ച് ലോകത്തിന്റെ ഇമ്പങ്ങളിലൊക്കെ വീഴാൻ സാധ്യതയുള്ള ഈ നിമിഷങ്ങളിൽ അങ്ങേപ്പറ്റിയുള്ള തിരിച്ചറിവ് അവരെ ശക്തമായി നന്മയിലേക്ക് നയിക്കുവാനും ഏത് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ആന്തരിക ശക്തികളായി അവരെ നയിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റി പോകുവാൻ തക്കവണ്ണം ഇടയാകാതെ അങ്ങയുടെ സൂക്ഷ്മമായ ശ്രദ്ധ നിന്റെ കുഞ്ഞുങ്ങളിലൊക്കെ ഉണ്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. യുവാക്കന്മാർ, യുവതികളും ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങളെ സമചിത്തതയോടെ കൈകാര്യമുള്ള കഴിവും വിവേകവും പ്രാപ്തിയൊക്കെ പ്രദാനം ചെയ്യണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ, ഇവിടെ നാട്ടിലുമായിട്ട് കഴിയുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായത്ത് വിട്ട് പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്കൊക്കെ നല്ല കുടുംബജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങളെ അവിടുന്ന് ഒരുക്കി കൊടുക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് നല്ല സന്താനങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ഉപജീവനത്തിലുള്ള വഴി ഒന്ന് തുറന്നു കൊടുക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ജോലി സ്ഥിരതയും നല്ല പ്രതിഫലം ലഭിക്കാനും ലഭിക്കുന്ന പ്രതിഫലമൊക്കെ നന്മയോട് വിവേകത്തോട് ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അവർക്ക് പ്രദാനം ചെയ്യണമേ. സഭയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഈ പരിശുദ്ധ സഭയെ അവിടെ നയിക്കണമേ. അങ്ങ് ഈ സഭയുടെ നാഥനാകണമേ. ഈ ലോകത്തിന് തന്നെ ഒരു ശ്രേഷ്ഠ മാതൃകയായി തീരുവാൻ തക്കവണ്ണം ഈ സഭയോട് നിലയാക്കണമേ. നയിക്കുന്ന പരിശുദ്ധ ഭാവാതിരിമേനി ഓർക്കുന്നു. എല്ലാ നേത്രാപുരത്തന്മാരെയും വൈദികരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഒരുപാട് പ്രലോഭനങ്ങളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ തമ്പുരാൻ അങ്ങയുടെ സാക്ഷികളായി ജീവിക്കാനും ഒരു പ്രലോഭനങ്ങളിലും അകപ്പെട്ട് ഞങ്ങളുടെ ചുവടുകൾ പിഴയ്ക്കാതെ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ ശരീരത്തെയൊക്കെ അവിടുന്ന് കടിഞ്ഞാനിട്ട് കാത്ത് നന്മയിൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മനുഷ്യർക്കും നല്ല മാതൃകയായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പ്രത്യേകിച്ച് ഭദ്രാസുരത്ത് നയിക്കണമേ, നയിക്കുന്ന വൈദികരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, നടത്തുന്ന തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നിർത്തപ്പെട്ട പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളൊക്കെ അവിടുന്ന് വാഴ്ത്തണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ഇടവേഗയൊക്കെ അവിടുന്ന് വാഴ്ത്തി നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ലാഭിക സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനെ പ്രകൃതിക്ഷോഭം മൂലം പ്രത്യേകിച്ച് നാട്ടില് വലയെ കഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനെ കടലിനെയും കാറ്റിനെയും ശാന്തമാക്കുവാൻ തക്കവണ്ണം കഴിവുള്ള അങ്ങയുടെ നോട്ടവും നാവിന്റെ ഉപയോഗമൊക്കെ ഈ സ്ഥലത്തുണ്ടാകുവാനും ഭയത്തിൽ കൂടി കടന്ന് പോകുന്ന മനുഷ്യർക്കൊക്കെ ധൈര്യം ഉണ്ടാകത്തക്കോണം, അങ്ങയിലാഴമായി വിശ്വാസം ഉണ്ടാകുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാശം ഉണ്ടായിട്ടുള്ളവരെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ. തീവ്രവാദം മൂലം പീഡിപ്പിക്കപ്പെടുന്ന ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരെയും വളരെ വിനയത്തോഴും താഴ്മയും കൂടെ തിരുമ്പാ സമർപ്പിക്കുന്നു. എവിടെയെങ്കിലും ഞങ്ങൾ കുറവുകളുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിനും ആന്തരിക ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും സഭാ ജീവിതത്തിനും ഒക്കെ നവ നിറവ് പകരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ. ഞങ്ങളുടെ സകല വാങ്ങിപ്പോയവരെയും സ്വർഗീയ ഊർഷമയിൽ പ്രവേശിപ്പിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നോ നാളും സ്തുതിച്ചു പോയി പോകാനായിട്ട് തന്നെ.
പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുവായുടെ സമന്തവും സഹവാസവും നാം എല്ലാവരുടെ മേലും നാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടു കൂടിയും ഈ പ്രാർത്ഥനാ കൂട്ടത്തോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുന്നതാണ്.
പല്യമാർന്നായി ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നല്ല വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത പകർന്നതാണ്, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് ചേർത്ത് വെക്കേണ്ട വളരെ ആഴമായ ഒരു ആശയം പകർന്നത് നമ്മൾ ധന്യമാക്കിയ ജീനോസോടുള്ള സ്നേഹം നമ്മൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അച്ഛന് പോകുന്നതിന് എപ്പോഴും സമയമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പ്രാർത്ഥന സംബന്ധിക്കാൻ ഇടയായാൽ ഏറ്റവും സന്തോഷമാണ്. ഒരിക്കൽ കൂടി അച്ഛനുള്ള സ്നേഹം അറിയിക്കുന്നു. അന്യ മാമനച്ഛൻ അതുപോലെ ഐസക്കച്ഛൻ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ശ്രദ്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠമുള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇത് പങ്കാളികളാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു. മാതാവിന്റെ മധ്യസ്ഥത എല്ലാവർക്കും കാവലും അഭയമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. റെക്കോർഡ് ചെയ്യുന്ന അഭിസേറ്റുള്ള പ്രിയപ്പെട്ട മനോജ് അതുപോലെ തന്നെ ബൈബിള് വായിച്ച ജൂലിയാന്റി എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ജീവിതം അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.